പശുശാലൈ നരനായി അവതരിച്ചതു വെറും തടയോ. ദൈവസുതൻ പശുശാലൈ നരനായി അവതരിച്ചതു വെറും കഥയോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിൻ ധനമാധാന്യം നാവാൽ വന്യമോ. ദൈവകരുണയിൻ ധനമാധാന്യം സമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനത്തിനു സുമനസാൽ. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനത്തിനു സുമനസാൽ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതു ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. ദൈവകരുണയിൻ ധനമാധാന്യം നാവാൽ വന്യമോ. ദൈവകരുണയിന്ദനമാകാശം
Hello check. Thank you, Jesus. നമുക്ക് പ്രാർത്ഥിച്ച ഇന്ന് രാത്രികളത്തെ കൂടി ഒരു ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി എല്ലാവരും തലകളെ ദൈവസ്ഥനിൽ വണക്കാം. കർത്താവേ, സ്വർഗസ്വ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾ സഭയായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ക്രമീകരിച്ചിരിക്കുന്ന ബൈബിൾ ക്ലാസിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കഴിഞ്ഞ രാത്രിയിലോടത്തെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങൾക്കിടയായി. കർത്താവേ, നിന്റെ ദാസനെ അതിനായി ശക്തീകരിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകൽ മുഴുവൻ അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ചു. വിസ്താരമേറിയ ചെറുകടിക്കുള്ളിൽ സുരക്ഷിതരായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം. സമാധാനത്തോടെ, സന്തോഷത്തോടെ, സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ ഇന്ന് രാത്രി ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യയുള്ളത് ഓർത്ത് സ്തുതിക്കുന്നു. വാഗ്ദത്ത പ്രകാരം നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉണ്ടല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ ദാസനെ അവിടെ ശക്തമായി ഉപയോഗിക്കണമേ. ഈ കൂടിയൊരു കടന്നു സംബന്ധിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് വേഗത്തിൽ കൂട്ടി വരുത്തണമേ. കർത്താവേ, വഴിയാത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണമേ. എല്ലാവരും ഒന്നിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്ന രാത്രിയാക്കി മാറ്റണമേ. ഏകാഗ്രതയോടെ തിരുസന്നിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വിവിധ ബദ്ധപ്പാടുകൾ ചിന്തകളൊക്കെ ഞങ്ങൾക്കുണ്ടെങ്കിലും കർത്താവെ, അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ലുദിയയുടെ ഹൃദയം തുറന്നതുപോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. കർത്താവെ, പാവികൾ മാനസാന്തരപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഓ, ദൈവത്തിന്റെ വചനം വായിച്ചവരെ സൗഖ്യമാക്കിയും തിരുവനത്തിൽ വായിക്കുന്ന പോലെ നിന്റെ വചനം കേൾക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുവാൻ ഇടയാക്കണമേ. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഒന്നെന്ന് വായിക്കുന്ന പോലെ കർത്താവെ, ചിലർ ആത്മസ്നാനത്തിന്റെ അനുഭവത്തിലേക്ക് ഇറങ്ങുവാൻ ഇന്ന് രാത്രി അവിടെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലും ഇന്നത്തെ ഞങ്ങളുടെ കൂടെ കർത്താവ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ഈ ബൈബിൾ ക്ലാസിനെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്ന കർത്താവ്, ഇന്ന് രാത്രി തിരുവചനം ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. കർത്താവ്, അത് ഭംഗിയായി ഹല്ലേലൂയ ഞങ്ങളെ പഠിപ്പിക്കുവാൻ, തിരുവചനത്തിന്റെ ആഴത്തിലേക്ക് ഇറക്കുവാൻ നിന്റെ ദാസനെ കർത്താവ് സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്മാരെയും ദാസിമാരെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും തിരുസനിൽ സമർപ്പിക്കുന്നു. കർത്താവേ, പാട്ടുപാടുന്ന ടീമിനായി സ്തോത്രം ചെയ്യുന്നു. വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാ വിധത്തിലും എല്ലാവരും അനുഗ്രഹിക്കുമാണ് പ്രാർത്ഥിക്കുന്നു. ഈ കൂടിയൊരുനെ ഞങ്ങൾ തിരുമേനിയുടെ പാദപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ തന്നെ അധ്യക്ഷനായിരിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിച്ച് നടത്തണമേ. അവിടുത്തെ മേഘത്തിനുള്ളിൽ ഞങ്ങളെ ഇരുത്തണം. കർത്താവേ, അനുഗ്രഹ നിറവോളം ഞങ്ങളെ മടക്കി അയക്കണമേ. ക്രിസ്തുയേശു തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണമേ പിതാവേ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രാത്രിയും നമ്മെ കൂട്ടി വരുത്തി. ഈ രണ്ടാമത്തെ രാത്രിയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നാം അനുഭവിച്ചറിയുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, പുഴുവും തുരുമ്പും കെടുക്കുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ സമ്പത്തുകളെ സൂരുക്കാതെ, ഹല്ലേലൂയ, സ്വർഗത്തിൽ നിങ്ങളുടെ സമ്പത്തുകൾ കൂട്ടുക. അനേകര് ഈ ഭൂമിയിൽ സമ്പത്തിന് വേണ്ടി ഓടി അതിനുവേണ്ടി എന്തും ചെയ്യുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് പറയുവാൻ കഴിയണം, എന്റെ സമ്പത്ത് കർത്താവ് മാത്രമാണ്. സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്ക് ഹല്ലേലൂയ ദൈവത്തെ പാടി ആരാധിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
സമ്പത്തെന്നു ചൊല്ലുവാറയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു.
സമ്പത്തെന്നു ചൊല്ലുക വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു ഉയർത്താവൻ പാലലോക മതിൽ ചെന്നു സാവിനേവൻ പാലലോക മതിൽ ചെന്നു സാധുവെന്നെ ഓർത്തു നിത്യ താതനോട് യാചിക്കുന്നു സാധുവെന്നെ ഓർത്തു നിത്യ താതനോട് യാചിക്കുന്നു എന്റെ സമ്പത്തെന്ന് ചൊല്ലുക വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു സമ്പത്തെന്ന് ചൊല്ലുക വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു വീണ്ടെടുത്തന്നെ സ്വർഗക്കാരാൻ നാട്ടിലാക്കുവാശിമരിശനൻ തേർക്ക വീണ്ടെടുത്തന്നെ സ്വർഗക്കാരാൻ നാട്ടിലാക്കുവാ ശാപം മാറി പൃഥ്വിന്മേൽ ജയമേ പാപം നീങ്ങി ശാപം മാറി പൃഥ്വിന്മേൽ ജയമേ വേഗം വരാമെന്നുരച്ച് താമയം തീർത്താശനൈ വേഗം വരാമെന്നുരച്ച് താമയം തീർത്താശനൈ സമ്പത്തെന്ന് ചൊല്ലുക വേറെയില്ലെന്ന് യേശു മാത്രം സമ്പത്താകുന്നു എന്റെ സമ്പത്തെന്ന് ചൊല്ലുക വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു സമ്പത്താകുന്നു എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാ, വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു.
Thank you. आनंद जीवन दिया, शत्रु को हरा दिया, संसार को जीत लिया, मृत्यु से पार हो गए, आनंद जीवन दिया, देरों का उम्मीद सदा के लिए, वीरों का उम्मीद सदा के लिए, राजा वो का राजा है, वो प्रभु प्रभु है, राजा वो का राजा है, वो प्रभु प्रभु है।
Praise the Lord. നമ്മൾ രണ്ട് പാട്ട് പാടിക്കഴിഞ്ഞു, ഇനി ഒരു പാട്ടുകൂടെ പാടി അതിനുശേഷം കർത്താവിന്റെ ദാസനെ മൈക്ക് കൊടുക്കുവാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പാട്ടൊക്കെ പരമാവധി കുറച്ച് പൂർവാധിക സമയം ദൈവത്തിന്റെ ദാസന് കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അല്പസമയം ദൈവവചന കേൾവിക്ക് മുൻപായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ ദൈവസ്ഥനിൽ അണയ്ക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാവരും കർത്താവ് എന്റെ ഹൃദയത്തെ തുറക്കണമേ എന്ന് കർത്താവ് തിരുവചനം ഗ്രഹിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ടല്ലോ, ആഴമുള്ള ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പാട് തരാതെ, ഹല്ലലുയ, റവലേഷൻ ഇല്ലാതെ ഇത് ഗ്രഹിപ്പാൻ കഴിയുകയില്ലെന്ന് ദൈവത്തിന്റെ ദാസനിൽ കൂടി കേട്ടു. ഹല്ലലുയ. കർത്താവെ, ഓ വചനം കേൾക്കുമ്പോൾ എന്റെ ഹൃദയത്തെ തുറന്ന് ഗ്രഹിക്കുവാനുള്ള ബുദ്ധി എനിക്ക് തരണമേ എന്ന് ഓ എല്ലാ ദൈവജനും അല്പസമയം അധരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ. ഈ കൂടിയൊരു അനുഗ്രഹത്തിനായി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കടന്നു വരുവാനുള്ളവർക്കെ തക്ക സമയത്ത് വന്നുകൊണ്ടിരിക്കും, അതൊന്നും ആരും ശ്രദ്ധിക്കേണ്ട. ദൈവസന്നിധി ഏകാഗ്രതയോടെ, ഓ നിർമ്മലതയോടെ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിൽ നിന്ന് കേൾക്കുവാൻ പ്രാപിപ്പാനായി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അജു ജേക്കബ് മുൻപോട്ട് കടന്നു വന്ന ഈ കൂടി ഉണ്ട് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതായിരിക്കും.
നമുക്ക് പ്രാർത്ഥനയ്ക്കായ ദിവസം ഈ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വരുവാൻ ഇന്ന് രാത്രിയിൽ നിന്നിരിക്കുന്ന സാവകാശത്തിനായി നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ കർത്താവ് ഏകപുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ദൈവത്തെ കുറിച്ച് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകി. ആ വിഷയത്തെ കുറിച്ച് ഞങ്ങളോട് പങ്കുവയ്ക്കുവാൻ നിന്റെ ദാസനെ അഭിഷേകം ചെയ്ത് ഞങ്ങളുടെ മധ്യെ അയച്ചിരിക്കുന്നത് ഓർത്ത് നന്ദിയോടെ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലവും ദൈവത്തിന്റെ തിരുസന്നിധിയും ഞങ്ങൾ വന്നിരിക്കുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളോട് വ്യക്തമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷിക ജ്ഞാനം കൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത അവിടുത്തെ ദിവ്യമായ വെളിപ്പാടുകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ അകക്കണ്ണുകളെ തുറക്കണമേ എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജ്ഞാനികൾക്ക് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന നിന്റെ സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ഈ സഭയോർത്ത് സ്തോത്രം ചെയ്യുന്ന പ്രകാരം ഈ ദേശത്ത് ഈ മീറ്റിംഗ് ക്രമീകരിപ്പാൻ നിന്റെ ദാസന്മാരെ നിന്റെ ജനത്തെ നീ അഭിഷേകം ചെയ്തല്ലോ, നിയോഗിച്ചല്ലോ. കർത്താവിന്റെ ദിവ്യമായ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ഞങ്ങൾ അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. പാട്ടുപാടുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്കായി സ്തോത്രങ്ങളോട് ചേർന്ന് പാടുവാൻ അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ സഭയ്ക്ക് നേതൃത്വം നൽകുന്നതിന്റെ ഭൃത്യന്മാരെ ദൈവം അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രിയിലെ മീറ്റിംഗിൽ ആദ്യോടന്തം അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കടന്നു വരുമ്പോൾ യാത്രയിൽ ദൈവത്തിന്റെ കരുതൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. കർത്താവെ, മടങ്ങി പോകുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അങ്ങയിൽ നിന്ന് കർത്താവെ വലിയ കാര്യങ്ങൾ പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകുവാൻ അടിയങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്റെ പുത്രനെ ഇന്ന് രാത്രിയിലും ശക്തിയോടെ ഉപയോഗിക്കണമേ. എന്റെ ശരീരത്തെ ദൈവം ബലപ്പെടുത്തണമേ. കർത്താവിന്റെ അഭിഷേകം തന്റെ മേൽ ശക്തമായി ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആദ്യോടെ അങ്ങ് ഭരിച്ച് നിയന്ത്രിക്കണം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ അടിയങ്ങൾ യാചിക്കുന്നു. കൃപതോ നീ കേൾക്കണമേ സ്വർഗീയ പിതാവേ.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ എഴുന്നേറ്റ് നിൽക്കാം. ചില ഗാനങ്ങൾ കൂടി പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം എപ്പോഴും പറയാറുണ്ട്, സന്തോഷമുള്ളവരെല്ലാം സ്തോത്രം പറയണം. നീ ദൈവത്തിന്റെ വചനം പറയുന്ന സന്തോഷമുള്ളവരെല്ലാം, ജീവനുള്ളവരെല്ലാം കർത്താവിനെ സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ജീവനുള്ളവരാണ് അവനെ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടെന്നാൽ അവൻ ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഒരു മൂർത്തിയെ ആരാധിക്കുവാനല്ല, ഒരു ചലനമില്ലാത്ത ഹാളിലെ കേൾക്കുവാൻ കഴിയാത്ത ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. സ്തോത്രം. ജീവനുള്ള ദൈവത്തെ. അവന് തുല്യനായി മറ്റാരുമില്ല. ഓ, അവന്റെ സ്നേഹത്തിന് മുമ്പാകെ, അവന്റെ കരുണയ്ക്ക് മുമ്പാകെ, അവന്റെ ദയയ്ക്ക് മുമ്പാകെ അതിന് തുല്യമായി മറ്റൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹാളിലെ ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇന്ന് രാത്രി ഒന്നുകൂടി ഇറങ്ങി ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും സ്തുതികൾ അവന് കരയേറ്റുവാൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം.
അങ്ങിപ്പോലെ മറ്റാരുമില്ല, അങ്ങിപ്പോലെ മറ്റാരുമില്ല, യേശുവേ യേശുവേ, അങ്ങിപ്പോലെ മറ്റാരുമില്ല, അങ്ങിപ്പോലെ മറ്റാരുമില്ല, അങ്ങിപ്പോലെ മറ്റാരുമില്ല, അങ്ങിപ്പോലെ മറ്റാരുമില്ല, നീയല്ലോ രാജാവ്, അങ്ങിപ്പോലെ മറ്റാരുമില്ല.
അവന് തുല്യമായി ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഓ ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല മനുഷ്യനും മഹിമയും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നമ്മെ സ്നേഹിച്ചവനായ കർത്താവിനെ ഹല്ലേലൂയ എന്ന് രാത്രി നമ്മുടെ കരങ്ങളെ അടിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ഹല്ലേലൂയ. നമുക്ക് അവനെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
സ്വർഗ്ഗ
എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ശേഷാൽ കർത്താവിന്റെ വലിയേറെ ദാസന്മാരായ പാസ്റ്റർ അജു ജേക്കബ്, പാസ്റ്റർ പി എം ഫിലിപ്പ്, പാസ്റ്റർ പി എം സാമുവേൽ നമ്മൾ ഈ പ്രോഗ്രാം പ്രത്യേകമായി നടത്തുവാനായി തീരുമാനിച്ചപ്പോൾ അതിലേക്ക് പാസ്റ്റർ എബ്രഹാം തോമസിനെ ക്ഷണിക്കുവാൻ തീരുമാനിച്ചു. അവർ കുടുംബമായി നമ്മുടെ മധ്യമുണ്ട്. കഴിഞ്ഞ രാത്രിയിലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ നമ്മളെ പഠിപ്പിപ്പാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് ശക്തീകരിച്ചു. തനിക്കും കുടുംബത്തിനും ഞങ്ങൾ വീണ്ടും സ്വാഗതം അറിയിക്കുകയാണ്, വന്ദനം പറയുകയാണ്. സ്തോത്രം. ഇതൊരു കൺവെൻഷൻ അല്ല, വലിയ ക്രൂസൈഡ് അല്ല, വലിയ ക്രൗഡിനെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ക്രൗഡ് ഉണ്ടാകത്തുമില്ലല്ലോ, ബൈബിൾ ക്ലാസ് ആണ്. ക്രൗഡിനേക്കാൾ ഉപരി കടന്നു വന്നവർ കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിച്ച് വചനം പഠിച്ച് മനസ്സിലാക്കി പോകണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. കഴിഞ്ഞ രാത്രിയിൽ അതിനെ നമുക്ക് സാധിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അത് ക്രിസ്തുവായിരുന്നു എന്നുള്ള സത്യം ഹല്ലേലൂയ നമുക്ക് ഗ്രഹിക്കുവാനിടയായി. ഇന്ന് രാത്രി അതിന്റെ തുടർച്ചയായി കർത്താവിന്റെ ദാസൻ ഇന്നും നാളെയും മറ്റന്നാളും നമ്മളോട് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം എന്ന വിഷയത്തെ പറ്റിയാണല്ലോ ക്ലാസ്സുകൾ എടുക്കുന്നത്. തുടർന്നുള്ള സമയം 10 മണി വരെ കർത്താവിന്റെ ദാസൻ ദൈവവചനത്തിൽ സംസാരിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു.
കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ കർത്തൃദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും എന്റെ ക്രിസ്തീയ വന്ദനം ഈ രാത്രിയിൽ അറിയിക്കുന്നു. വിശേഷാൽ കർത്തൃദാസന്മാർ പാസ്റ്റർ സണ്ണി, പാസ്റ്റർ ജേക്കബ് സാമുവേൽ, പാസ്റ്റർ അജു, മറ്റ് ബഹുമാന്യരായ ദൈവദാസന്മാർ, നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പഠിപ്പിക്കുക എന്ന വാക്കിനേക്കാൾ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം. അപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് തിരിച്ച് ആ സുവിശേഷത്തിന്റെ മുഖവര ആദ്യത്തെ 18 വാക്യങ്ങളിലാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിച്ചത്. പ്രധാനമായിട്ട് ഇന്ന് അവിടെ തന്നെ നിൽപ്പാനാണ് താല്പര്യപ്പെടുന്നത്. ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇന്നലെ പറയാത്ത ചില കാര്യങ്ങളിലൂടെ ആഡ് ചെയ്ത് ആ നിലയിൽ മുന്നോട്ടാണ് പോകാൻ താല്പര്യപ്പെടുന്നത്. ഈ ഒറ്റ പ്രാവശ്യം കേട്ടാൽ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളത്തിൽ ഇങ്ങനെയുള്ള വിഷയം പതിയത്തില്ല. നമുക്ക് പലപ്പോഴും ഭയങ്കര തിടുക്കമാണ്, അല്ല കുറേ അങ്ങ് തീർത്ത് കോഴ്സ് പൂർത്തീകരിച്ച്. നമുക്കിപ്പോൾ ഒരു കോഴ്സ് പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു കാര്യമല്ല ഇവിടെ. ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തിയത് ഒരു പ്രാവശ്യം കൂടെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാട്ടാം. പൊതുവെ നമ്മുടെ ഇവിടെ ഇരിക്കുന്നവർ യേശുവിൻ്റെ ദൈവത്വം വിശ്വസിക്കുന്നവരാണ്. അപൂർവം ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ അല്ലാത്തവർ കണ്ടേക്കാം, എനിക്കറിയില്ല. നമുക്ക് അറിയാമെന്ന ഈ കാര്യം ദൈവവചനത്തിലൂടെ ഒന്ന് ധ്യാനിച്ച് കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും ആരാധിക്കുവാനും ഒരു പടി നമ്മുടെ ആത്മീക ജീവിതത്തിൽ മുന്നോട്ട് വരുവാനുമായിട്ടാണ് നമ്മൾ ഇത് ധ്യാനിക്കുന്നത്. ഇതൊരു ഡിബേറ്റ് അല്ല, ഇറ്റ്സ് എ ബൈബിൾ സ്റ്റഡി. നമ്മൾ ദൈവവചനം ധ്യാനിക്കുകയാണ്. അതിൻ്റെ ഏക ഉദ്ദേശം ടു ഗ്രോ സ്പിരിച്വലി. ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂലഭാഷ പഠിക്കുന്നത് നല്ലതാണ്, ഇതൊക്കെ നല്ലതാണെങ്കിലും കഴിവുള്ളിടത്തോളം ചില കാര്യങ്ങളിൽ ഉപയോഗിച്ചു വന്ന് വരാം, കഴിവുള്ളിടത്തോളം അതെല്ലാം മാറ്റി വച്ചിട്ട് ഒരു സാധാരണ വിശ്വാസിക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഞാൻ എന്നെ തന്നെ കാണുന്നത് ഞാൻ വളരെ ഒരു സാധാരണയാളാണ്. ഞാനൊരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആളല്ല. സാധാരണക്കാരനായ ഞാൻ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് ജീസസിനെ മനസ്സിലാകുന്നത്? ആ നിലയിലാണ് സഹോദരങ്ങളായ നിങ്ങളോട് ഞാൻ ഇത് പറയുന്നത്. അല്ലാതെ ഭയങ്കരം കാര്യങ്ങൾ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് മനസ്സിലാകാതെ പോയി കഴിഞ്ഞാൽ ഈ ക്ലാസിൻ്റെ പർപ്പസ് ഡിഫീറ്റഡ് ആകുകയാണ്. ഞാൻ വളരെ ഒരു ഓർഡിനറി പേഴ്സണാണ്. അപ്പോൾ എനിക്കെങ്ങനെയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നത്? ആ സെയിം പാറ്റേണിലാണ് ഐ ആം ട്രൈങ് ടു പ്രസൻറ്റ് ജീസസ്, ദ ഡിവിനിറ്റി ഓഫ് ജീസസ് ടു യു. ഞാൻ ഒരല്പം ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഇന്നലെ എനിക്കൊരു ചെറിയ ഫീഡ്ബാക്ക് ഉണ്ടായി, ചിലർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന്. അത് എൻ്റെ മലയാള വൊക്കാബുലറിയുടെ പരിമിതി കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും, അപ്പോൾ ഈ പുള്ളിക്ക് ഒത്തിരി ഇംഗ്ലീഷ് അറിയാമായിരിക്കും. നിങ്ങളോടുള്ള കാര്യം പറയാം, അതും പരിമിതമായിട്ടേ അറിയത്തുള്ളൂ. പക്ഷേ എനിക്ക് കർത്താവിനെ പുകഴ്ത്താനുള്ളത് ഈ വളരെ ലാംഗ്വേജിൽ പരിമിതിയുള്ള എളിയവനായ എനിക്ക് ഈ സത്യമുള്ളത്തിൽ തിരിച്ചറിയാനും ഗ്രഹിക്കുവാനും ഭാഗ്യം ദൈവം തന്നു. ആത്മാർത്ഥമായി ദൈവവചനം ഒന്ന് പഠിക്കാൻ, സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ ആര് ടൈം എടുത്താലും ബൈബിളിൽ ഹോളി സ്പിരിറ്റ് ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരും. ഞാൻ അതിൻ്റെ ഉത്തമ സാക്ഷിയാണ്. ചില ആളുകളൊക്കെ ധരിക്കുക, ഇംഗ്ലീഷ് പറയുന്നതുകൊണ്ടും ഗ്രീക്കിലെ ഒന്ന് രണ്ട് വാക്കൊക്കെ പറയുന്നുണ്ട്, പുള്ളി മേ ബി ഹീസ് എ സ്കോളർ. ഐ ആം നോട്ട്, വെരി ഓർഡിനറി പേഴ്സൺ. അപ്പം അത് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് തന്നെ നിങ്ങളെ അതിന് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. ഇത് നമുക്കെങ്ങും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിഷയമായിട്ടല്ല. സമയം സ്പെൻഡ് ചെയ്താൽ ശരിക്കും നമ്മളത് ആഗ്രഹിച്ച് മണിക്കൂറുകൾ ഈ വേദവസ്തുവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്താൽ, ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേവലമറിവല്ല, ഹോളി സ്പിരിറ്റ് ഈ സത്യം വെളിപ്പെടുത്തി തരും. വെളിപ്പാട് എന്ന വാക്ക് ഞാൻ ഇപ്പോൾ പ്രയോഗിക്കുന്നത് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കും. നമ്മുടെ ഉൾക്കണ്ണി സത്യത്തിന് തുറക്കും, നമ്മുടെ അകത്തിത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. നമുക്ക് ചിലപ്പോൾ വേറൊരാളിനോട് ഇത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തില്ലായിരിക്കാം, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഉറപ്പായി ഗ്രഹിപ്പാൻ കഴിയും. അത് ആത്മാവിന് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം ഇന്ന് ഞാൻ ആ ഒരു വിഷയത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇന്നലെ പറയാത്ത കുറച്ചുകൂടെ അഡീഷൻസ് ചെയ്ത് അവിടെ നമ്മുടെ ഉള്ളത്തിലങ്ങ് പതിയത്തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം ഒരു ആത്മപ്രവൃത്തി നമ്മളിൽ ഉണ്ടാകുവാനായി. അപ്പോൾ 1 മുതൽ 18 വരെയുള്ള വാക്യം ഒന്നാം അധ്യായത്തിലാണ് യേശുക്രിസ്തുവിന്റെ ദൈവത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആ വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്. അതിനോടകം നമ്മൾ ഈ പുസ്തകത്തിന്റെ താക്കോൽ വാക്യമായി 20:31 പലയാവർത്തി നമ്മൾ വായിച്ചതാണ്. ആ വാക്യവും എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. പലപ്പോഴും നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കുണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, എവിടെയെങ്കിലും ഒരു വാക്കോ വാക്യോ കണ്ടിട്ട് നമ്മളത് ഇൻഡിപെൻഡൻ്റായിട്ട് അങ്ങ് വ്യാഖ്യാനിക്കാൻ തുടങ്ങും. അങ്ങനെയല്ല. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാം. സ്ക്രിപ്ചറിൻ്റെ ടോട്ടാലിറ്റിയിൽ നിന്നുകൊണ്ട് വേണം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. അതുപോലെ തന്നെ ഓരോ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കാതെ, കാരണം ആ അത് ഇൻ്റർപ്രിട്ടേഷൻ വളരെ ന്യായമായ കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വാക്കോ വാക്യമോ എവിടെ നിന്നെങ്കിലും എടുത്താൽ നമ്മുടെ ഇഷ്ടം പോലെ പല കാര്യങ്ങൾ പറഞ്ഞു തന്നു വരാം. ആ നിലയിൽ നമ്മൾ സ്ക്രിപ്ചർ പഠിച്ചാൽ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ മാറിപ്പോകും. അപ്പം ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ദൈവമക്കൾ അതിൻ്റെ ഗൗരവം അതൊന്ന് മനസ്സിലാക്കണം. 20:31, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പം ഓഥറിൻ്റെ ഇൻറ്റൻഷൻ യേശുവിൻ്റെ ദൈവത്വം, ആ സൺ ഓഫ് ഗോഡ് എന്ന വാക്കിൽ നിന്ന് നമ്മൾ അതാണ് ഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഈ ജോൺസ് ഗോസ്പലിൽ എവിടെയാണെങ്കിലും ദ ഇൻറ്റൻഷൻ ഓഫ് ദി ഓഥർ അതാണ്. എന്നിട്ട് നമ്മൾ പ്രൊലോഗിലേക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ ജോൺ ഡയറക്റ്റായിട്ട് പ്രവേശിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം പറഞ്ഞുകൊണ്ടാണ്. അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അവിടെ ഞാൻ കൂടുതൽ നിൽപ്പാൻ താല്പര്യപ്പെടുന്നുമില്ല. അതുകൊണ്ട് നാം നമ്മെ തന്നെ ഇതെപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം, ജോണിൻ്റെ ഒറിജിനൽ ഇൻറ്റൻഷൻ എന്തായിരുന്നെന്ന്. നമ്മൾ അതിനകത്ത് നിന്നില്ലെങ്കിൽ ഈ സ്റ്റഡിയിൽ നമ്മൾ സൈഡ് ട്രാക്ടായി പോകും. അതുപോലെ എനിക്കറിയാം ഒത്തിരി ചോദ്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ വരും. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, അത് നല്ലതായിരുന്നു. നിങ്ങൾ രണ്ട് മൂന്ന് ചോദ്യം ചോദിക്കുക, നാളെ ഞാനത് റിപ്ലൈ ചെയ്യുക, പിന്നെ അടുത്ത ദിവസം കുറേ ചോദ്യം ചോദിക്കുക, പിന്നെ റിപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനകത്ത് വരുന്നത് നമ്മൾ എഴുതിയ വിഷയമായിട്ട് നമ്മളങ്ങ് മാറും. ഇതാണ് പറ്റുന്നത്. എനിക്കങ്ങനെ അനുഭവങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരിടത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ അപ്പോൾ ഒരാൾക്ക് ചോദ്യമായി, ഓക്കെ അത് അനുവദിച്ചു. അപ്പം അതിൻ്റെ പുറകെ പോയി അത് ആൻസർ ചെയ്യാൻ, അപ്പം ആ റെഫറൻസായി മറ്റേ റെഫറൻസ്, അത് ഈ വിഷയമല്ല വേറൊരു വിഷയമാണ്, ആൻസർ ചെയ്ത് ആൻസർ ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞായിരിക്കും തിരിച്ച് വരുന്നത്. അപ്പം നമ്മുടെ ഡിറക്ഷൻ മാറിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ, എനിക്കറിയാം ഒത്തിരി ചോദ്യങ്ങൾ വരും, എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്കൊട്ട് അറിയത്തുമില്ല. കർത്താവ് തന്നെ നമുക്ക് മനസ്സിലാക്കി തരണം. ഞാനൊരു ഗ്രൗണ്ട് വർക്ക് നിങ്ങൾക്ക് തരിക. പിന്നെ നമ്മുടെ ക്ലാസ് 4 ദിവസമാണ്, പിന്നെ ഞാൻ ഒരു ദിവസം കണ്ട് തിരിച്ച് അബുദാബിയിലേക്ക് കണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് വല്ലതും എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെങ്കിലോ വല്ലതും നമുക്ക് ആൻസർ ചെയ്യാൻ ശ്രമം നടത്താം. അതുകൊണ്ട് ഈ മീറ്റിങ്ങുകളിലെ ആ ഒരു അഭിപ്രായം വന്നപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തത്, ആ നിലയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ വിഷയത്തോട് ഒട്ടും കൂറ് പുലർത്താൻ കഴിയാത്ത ഒരു അന്തരീക്ഷമായി പോകും. അതുപോലെ ഒരു 4 ദിവസം കൊണ്ടല്ല 40 ദിവസം കൊണ്ടും എല്ലാ ചോദ്യത്തിനും ഉത്തരമൊട്ട് തീരത്തുമില്ല. ചർച്ച് ഹിസ്റ്ററി മുഴുവനും ചോദ്യങ്ങളായിരുന്നു. സോ ഇറ്റ് ടേക്സ് ടൈം. അപ്പം നമ്മൾ ആ നിലയിൽ വേണം ഇത് ചിന്തിക്കാൻ. വളരെ പേഷ്യൻ്റ് ആയിരിക്കണം ഈ വിഷയത്തിൽ എന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. അപ്പം ഈ 18 വാക്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ ദ ഹോൾ ഗോസ്പൽ കണ്ടൻസ്ഡായിട്ട് ഈ 18 വാക്യത്തിലുണ്ട്. ആദ്യത്തെ 5 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, 14 വാക്യത്തിൽ ജഡയവതാരം, 18 പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഐഹിക ജീവിതത്തിൽ ജീസസ് വാസ് റിവീലിംഗ് ദ ഫാദർ. അതിൻ്റെ ക്ലൈമാക്സ് ആണ് കാൽവറി ക്രൂശിൽ പിതാവിന് നഷ്ടപ്പെട്ട മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനം. അപ്പോൾ ഹോൾ ഗോസ്പൽ കണ്ടൻസ്ഡ് ഫോമിൽ ആ 18 വാക്യങ്ങളിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കണം. അപ്പൊ ഇതിന് ഈ 4-ാമത്തെ സുവിശേഷത്തിനൊരു ഇവാഞ്ചലിസ്റ്റിക് ത്രസ്റ്റ് ഉണ്ട്. ആളുകൾ ഇത് ഗ്രഹിച്ചിട്ട് ദേ മസ്റ്റ് റിസീവ് ദ ലൈഫ് ഓഫ് ഗോഡ്, ഇറ്റേണൽ ലൈഫ്, എവർലാസ്റ്റിംഗ് ലൈഫ്, അബണ്ടന്റ് ലൈഫ്. അപ്പം ആ നമ്മൾ അതിന്റെ ടോട്ടാലിറ്റി നോക്കുമ്പോൾ ദ ഗോസ്പൽ പ്രസന്റ് ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. ആദ്യത്തെ 5 വാക്യങ്ങളിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നിന്നത്. 3, 4, 5 വാക്യം വേണ്ടവണ്ണം തൊടാൻ ഒത്തില്ല. എന്നാൽ ആദ്യത്തെ 5 വാക്യങ്ങളിൽ പ്രധാനമായി വചനത്തിൻ്റെ നിത്യമായ അനുഭവം, നിത്യത മുതലുണ്ട് വചനം, പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ദ വേൾഡ്, അതും പിതാവും പുത്രനും കോ ഇറ്റേണൽ, കോ ഈക്വൽ, കോ എക്സിസ്റ്റിംഗ് എന്നൊക്കെയുള്ള ചിന്തകളും നമ്മളൊന്ന് ചിന്തിച്ചിരുന്നു. അതുപോലെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നമുക്കൊന്ന് വായിക്കാം അത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം. നമ്മൾ ആ 1-ാമത്തെ വാക്യം 3 ഭാഗങ്ങളായി തിരിച്ചിരുന്നു. അതിൽ 1-ാമത്തെ ഭാഗം ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. 2-ാമത്തെ ഭാഗം വചനം ദൈവത്തോടുകൂടിയായിരുന്നു. 3-ാമത്തെ ഭാഗം വചനം ദൈവമായിരുന്നു. ഇതാണ് നമ്മൾ ഇന്നലെ ചെയ്തത്. എന്നിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ ഈ 3 ഭാഗങ്ങളിൽ നിന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം കൂടെ കോർത്തിണക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പിതാവും ദൈവവുമായി ഇന്നലത്തെ നിത്യത മുതലുണ്ടായിരുന്നു. കോ ഇറ്റേണൽ വചനം ഒരാളാണ്, വചനം ക്രിസ്തുവാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നുകൂടെ വരാം. 2-ാമത് നമ്മൾ അവിടെ ചിന്തിച്ച ഒരു കാര്യം, ഗ്രഹിച്ച ഒരു കാര്യം ഞാൻ ഒരുപക്ഷെങ്കിൽ പറഞ്ഞു കാണുകയില്ല. ഗ്രഹിച്ച കാര്യം, വചനവും പിതാവാം ദൈവം. ഇപ്പൊ പിതാവെന്നൊക്കെ ഓട്ടോമാറ്റിക് അങ്ങ് പിതാവെന്ന് പറയുകയല്ല, ഈ കോണ്ടെക്സ്റ്റിൽ പിതാവും തന്നെ എഴുതിയിട്ടുണ്ട്, ഞാൻ പിന്നീട് കാണിക്കാം. വചനം പിതാവുമായി കോ ഈക്വലാണ്, തുല്യരാണ് എന്ന ആ വലിയ വെളിപ്പാട് ഈ വാക്യത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അവിടത്തേക്കൊക്കെ നമുക്ക് വരാം. 3-ാമത്തെ ഒരു വിഷയം പിതാവും വചനവും ചേർന്ന കോ എക്സിസ്റ്റന്റ് ആയിരുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ ചുരുക്കത്തിൽ ഇന്നലെ നോക്കുവാൻ തക്കവണ്ണയായി തീർന്നത്. ഈ വചനം 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 എന്ന് പറഞ്ഞാണ് ജോൺ തുടങ്ങിയത്. അതിന് ഞാനൊരു വ്യാഖ്യാനം പറഞ്ഞു. വേദപുസ്തകത്തിൽ നിന്ന് 14-ാം വാക്യവും 18-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു മറ്റ് യാതൊരു സഹായവുമില്ലാതെ തന്നെ ആ വചനം യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ജോൺ വചനം എന്ന വാക്ക് ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ച് ഒരു ഹിസ്റ്റോറിക്കലായൊരു വ്യാഖ്യാനം ഞാൻ പറയുകയുണ്ടായി. യഹൂദന്മാർക്കും യവനായ ആളുകൾക്കും ഒരുപോലെ തിരിച്ചറിയാൻ കഴിയുന്ന വചനം അല്ലെങ്കിൽ മൂലഭാഷയിൽ ലോഗോസ് എന്ന വാക്ക് ജോൺ ഉപയോഗിച്ചുവെന്ന്, അത് ഒരു വ്യാഖ്യാനത്തിൽ പറഞ്ഞതാണ്, ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ചരിത്രമാണ് പറഞ്ഞത്. പക്ഷെ ഈ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ വചനം എന്നുള്ളത് യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്നുള്ളത് വ്യക്തമാണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇതിനോട് ചേർന്ന് നിങ്ങൾ നോക്കുകയും 14-ാം വാക്യം വചനം ജഡമായി തീർന്നു. ഇപ്പൊ ഈ മേൽ പറഞ്ഞ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഇത് കഴിഞ്ഞിട്ട് 18-ാം വാക്യം കൂടെ വായിക്കുമ്പോൾ ഇറ്റ്സ് വെരി ക്ലിയർ ജീസസ് ആണെന്നുള്ളത്. 15-ാം വാക്യം നോക്കിയേ, യോഹന്നാൻ അവനെ കുറിച്ച് സാക്ഷീകരിച്ചു, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുൻപനായി തീർന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. യോഹന്നാൻ അവനെ കുറിച്ച് ഈ വചനത്തെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അപ്പൊ നമുക്ക് വളരെ ക്ലിയർ ആയി, ഇറ്റ്സ് ജീസസ്. കുറച്ചുകൂടെ കൊണ്ട് പോകുമ്പോൾ 17th വേഴ്സ് നോക്കി, ന്യായ പ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു. അപ്പൊ ഇറ്റ്സ് പ്ലെയിൻ, വേറെ ഒന്നും നമ്മൾ പോകണ്ട. അപ്പൊ ഞാൻ ഇങ്ങനെ സ്റ്റഡി ചെയ്യുമ്പോഴേ നമ്മൾ ആ വേർഡ്സ് ഒന്ന് നോക്കിയാൽ ആ കോണ്ടെക്സ്റ്റിൽ തന്നെ ഇറ്റ്സ് സോ ക്ലിയർ, വേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ അത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കി, ആദിയിൽ വചനം ഉണ്ടായത്, വാവ്, എനിക്ക് ക്ലിയർ ആയി, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ജീസസ്. അപ്പൊ അങ്ങനെ നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് പഠിച്ചാലേ, ഇതിന് മാത്രമല്ല എല്ലാ കാര്യത്തിനും, വാസ്തവത്തിൽ ഈ കോണ്ടെക്സ്റ്റുകളിലെ എല്ലാ കാര്യത്തിൻ്റെയും ഉത്തരം ഉണ്ട്. പേഷ്യൻ്റ് ആയിരുന്നാൽ മതി, ചിലപ്പോൾ 10 പ്രാവശ്യം വായിക്കണമായിരിക്കും, ചിലപ്പോൾ 25 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വായിക്കണമായിരിക്കും, ചിലപ്പോൾ ഒന്ന് എഴുതി നോക്കണമായിരിക്കും. ഇതെല്ലാം സത്യമായിട്ട് നമ്മളിതിൻ്റെ പിന്നിൽ ഒരു ഒരു സത്യാന്വേഷിയാണെങ്കിൽ, ശരിക്കും നമ്മൾ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഗോഡ് വിൽ റിവീൽ, ദൈവം നമ്മെ സഹായിക്കും. അവിടുത്തെ സഹായമില്ലാതെ നമ്മുടെ കേവലം എഫേർട്സ് കൊണ്ട് സാധ്യമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ സത്യമായിട്ടും അന്വേഷിക്കുന്നവർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും. അവിടുത്തെ കൃപകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പൊ 15-ാം വാക്യം 17-ാം വാക്യം, എന്നിട്ട് ആ 18-ാം വാക്യം, അപ്പം 14, 15, 17, 18 ഈ വാക്യങ്ങളെല്ലാം കൂടെ ചേർക്കുന്നതാണ്. ഇറ്റ്സ് വെരി ക്ലിയർ, ജീസസ് ആണ് അവിടെ വേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ 15, 17 വാക്യം ഞാൻ പറഞ്ഞ ഇന്നലെ ഞാൻ പറഞ്ഞതല്ല, അതുകൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഉള്ളത്തിൽ അത് തറവായ ഒരു കാര്യം, ഒരു ഊഹാബോഹമായിട്ട് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, അങ്ങനെയല്ല. ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ. എന്നിട്ട് ആ വാക്യം നമ്മളൊന്ന് പരിശോധിക്കുകയുണ്ടായി. ആദിയിൽ എന്ന വാക്ക്, ഇൻ ദ ബിഗിനിങ്. അപ്പോൾ ഞാൻ ഇന്നലെ പറയാത്ത ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. വാസ്തവത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞു, ഉൽപ്പത്തി 1:1 ഇത് ഐഡന്റിക്കലാണ്, ശരിയാണ്. ജനസിസിൽ ആ ബിഗിനിങ്ങും ഇവിടുത്തെ ആ ബിഗിനിങ്ങും തമ്മിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. മറ്റു കുറെ പാരലൽസുടെ ഈ രണ്ട് അക്കൗണ്ടുകളിലുണ്ട്. രണ്ടിടത്ത് നമുക്ക് ദൈവം, സൃഷ്ടിപ്പ്, വെളിച്ചം, ഇരുള്, ഇതെല്ലാം രണ്ടിടത്തും ഉണ്ട്. അപ്പൊ ഈസിലി നമുക്കത് കണക്ട് ചെയ്യാം ആ പാരലൽസ് തമ്മില്. അല്ലാതെ നമ്മുടെ ആ കമ്പാരിസൺ ഒരു അന്യായമായതൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ജനസിസ് അക്കൗണ്ട് വായിക്കുന്നവർക്കും ജോണിന്റെ ആദ്യം വായിക്കുന്നവർക്കും നമുക്കത് കമ്പാരിസണിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ജനസിസില് ക്രിയേഷന്റെ തുടക്കമാണ്, ബിഗിനിങ് ആണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. ആ ഒരു ക്രിയേഷന്റെ ഇൻട്രൊഡക്ഷനാണ്, മുഖവരെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെയാണ് യോഹന്നാൻ ദൈവത്തിന്റെ പദ്ധതിയിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുക്കാനുള്ള ഒരു ബിഗിനിങ് ആണ് നമ്മൾ കാണുന്നത്. മറ്റിടത്ത് ക്രിയേഷന്റെ ബിഗിനിങ്, ഇവിടെ നമ്മൾ കാണുന്നത് ആ ക്രിയേറ്റഡ് ബീങ്സ് ആകുന്ന മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയി, അവരെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ആ ഒരു തുടക്കമാണ്, ബിഗിനിങ് ആണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു തുടക്കമായിട്ട്, ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അത് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമല്ല, അതൊന്ന് ആഡ് ചെയ്തിട്ട് ഒരു പ്രധാന കാര്യം ഇവിടെ ഞാൻ ചൂണ്ടിക്കാട്ടുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്. ഈ വാസ് എന്നുള്ള, ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചെറിയ വാക്കാണ്. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ അതിനൊത്തിരി അർത്ഥവ്യാപ്തിയുണ്ട്. സാധാരണ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നതുമല്ല, അല്ല ഈ പ്രൊലോഗിനകത്ത് ഇത് കിടക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യത്തെ 13 വാക്യങ്ങളിൽ എഴുത്തുകാരൻ വളരെ സൂക്ഷ്മമായിട്ടാണ് രണ്ട് പ്രധാനപ്പെട്ട ക്രിയാപദങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉണ്ടായിരുന്നു എന്നുള്ളതും മൂന്നാം വാക്യത്തിൽ വരുമ്പോൾ ഉളവായി എന്നുള്ളതും ഡിസ്റ്റിങ്യൂഷ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കത്തക്കവണ്ണം രണ്ട് പ്രയോഗങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നു. ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, വചനം ഉളവായതല്ല, ഉണ്ടായിരുന്നു. ഈ ബിഗിനിങ് നടക്കുമ്പോൾ, ക്രിയേഷൻ നടക്കുമ്പോൾ ഹീസ് ഓൾറെഡി ദേർ. മാത്രമല്ല, ഈ വാസ് ഈ കോണ്ടെക്സ്റ്റിൽ എത്രയും നമുക്ക് ഈ ബിഗിനിങ് സ്ട്രെച്ച് ചെയ്യാമോ, ദ വേർഡ് വാസ് ദേർ എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗം. അപ്പൊ അത് ആദ്യത്തെ 13 വാക്യങ്ങളിൽ വളരെ കെയർഫുൾ ആയിട്ടാ ലോഗോസിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ക്രിയേഷനും ക്രിയേറ്റഡ് ഇവൻ നിങ്ങൾ നോക്കേ, 3 വാക്യത്തിലുണ്ട്, 6 വാക്യത്തിൽ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേര്. ഇങ്ങനെയുള്ള 10 വാക്യത്തിൽ അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോക അവൻ മുഖാന്തരം ഉളവായി. ഇതെല്ലാം വേർ ഈസി ആയിട്ട് മനസ്സിലാക്കത്തക്കവണ്ണം വ്യത്യസ്തമായിട്ടാണ് ഞാനിത് എംഫസൈസ് ചെയ്ത് പറയുന്നത്. ജീസസ് ക്രിയേറ്റഡ് അല്ല, ഹി ഈസ് ദ ക്രിയേറ്റോർ. അത് വെരി എവിഡന്റ്, വെരി ക്ലിയർ. ഞാൻ ആ മൂലഭാഷയിലെ വാക്കുകളൊന്നും പറയുന്നില്ല. വേണമെങ്കിൽ എയിൻ എന്നൊരു പ്രയോഗമാണ് വാസിന്, അതുപോലെ ഈ കെയിം ഇൻ ടു ബീങ്ങിന് എഗിനെറ്റോ എന്നൊരു പ്രയോഗമാണ്. ഇത് രണ്ടും ക്ലിയറായി ക്ലാരിറ്റിയോടെ ആദ്യത്തെ 13 വേഴ്സസിൽ ജോൺ എഴുതുന്നുണ്ട്. 14th വേഴ്സ് വരുമ്പോഴാണ് പിന്നെയും എഗ്നെറ്റോ ആയിട്ട് മാറുന്നത്, ജഡ അവതാരത്തോടുള്ള ബന്ധത്തിൽ. അപ്പൊ അത് നമ്മൾ സൂക്ഷ്മമായി ഒന്ന് മനസ്സിലാക്കുന്നതല്ല, കാരണം ഈ വാസിന്റെ ആ ടെൻസ്, ഈ എയിൻ എന്ന് പറയുന്ന അതൊരു എമി എന്ന വാക്കിന്റെ ഒരു ഫോമാണ്. അതിന്റെ ആ ടെൻസ് ഗ്രാമറാണ് പറയുന്നത്, അതിന്റെ ടെൻസ് വാസ്തവത്തിൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന കണ്ടിന്യൂസ് ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. ദ വേർഡ് വാസ് ഓൾവേസ് ദേർ, ദർ വാസ് നോ ടൈം വെൻ ദ വേർഡ് വാസ് നോട്ട്, ഹി വാസ് ഓൾവേസ് ദേർ. അതെന്താ കാണിക്കുന്നത്? ടൈം വരുന്നത് ക്രിയേഷനോടുകൂടിയാ. ടൈമിന് മുൻപ് എന്തവാ? ഇറ്റേണൽ, eternity. That shows Jesus' divinity. Jesus is God. Stotram. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഇപ്പൊ ഞാൻ ഇതിപ്പോൾ ഇച്ചിരി പറഞ്ഞ ചിലപ്പോ ഇച്ചിരി ഞാൻ വളരെ ലഘൂകരിച്ചാ പറഞ്ഞത്, വളരെ ലഘൂകരിച്ച അധികം ഇംഗ്ലീഷ് വാക്കൊന്നും ഉപയോഗിക്കാതെ, പിന്നെ ഗ്രീക്ക് വാക്ക് ഇപ്പൊ ഏറ്റവും നോക്കുക അങ്ങനെ പറഞ്ഞു നോക്കുക, കാരണം ഗ്രീക്ക് അങ്ങനല്ലേ. അപ്പം അത് നമുക്ക് വിഷയമാകണ്ട, നമ്മുടെ മൈൻഡിലിരുന്നാൽ മതി. ഞാനൊരു ഗ്രീക്ക് പണ്ഡിതനൊന്നുമല്ല. നമുക്ക് ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഗ്രീക്ക് നോക്കണമെങ്കിൽ ഇത് സോഫ്റ്റ്വെയറൊക്കെ ഇച്ചിരി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇത് നമ്മളെ ആരെയും അങ്ങനെ ഇപ്പോൾ ഗ്രീക്കാണോ ഒന്നും പേടിപ്പിക്കാനൊന്നുമില്ല. ഇഷ്ടം, ഇതിൻ്റെ മെയിൻ സംഗതി നമ്മൾ പേഷ്യൻ്റായി സമയം ചെലവഴിച്ചാൽ മതി. സമയം ചെലവഴിച്ചാൽ എല്ലാം ക്ലാരിറ്റിയോടെ മനസ്സിലാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, പ്രൊവൈഡഡ് ദ ലോർഡ് ഹെൽപ്സ് അസ്. അല്ലെങ്കിൽ ഇറ്റ്സ് ഇമ്പോസിബിൾ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കാരണം ഗ്രീക്ക് മനസ്സിലായതുകൊണ്ട് പരീശന്മാർക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ കർത്താവിനോട് നിങ്ങളെ പ്രത്യേകിച്ച് അറിയിക്കാൻ പറഞ്ഞൊരു കാര്യമാണ്, ഗ്രീക്കും ഹീബ്രുവും അറിയാവുന്നതുകൊണ്ട് ജീസസ് വെളിപ്പെടണമെന്നില്ല, കാരണം യുവമാർ കല്ലു കൊടുത്താ നിൽക്കുന്നത്. അതിന് കൃപ വേണം യേശുവിനെ മനസ്സിലാകാൻ, യേശു ആരാണെന്ന് ഗ്രഹിപ്പാൻ. പ്രൈസ് ദ ലോർഡ്. പിന്നെ അത് തള്ളിക്കളയണ്ട, ഇറ്റ്സ് ഗുഡ്. പക്ഷെ ആ മൂലഭാഷ പറയുമ്പോഴും ഓക്കെ ദാറ്റ്സ് ഇറ്റ് എന്ന് നമ്മുടെ ഹൃദയത്തിൽ കാര്യം മനസ്സിലാകാൻ ബോധ്യമാകണമെങ്കിൽ കർത്താവ് തന്നെ, ആത്മാവ് തന്നെ നമ്മളെ സഹായിക്കണം. അപ്പൊ 3 വാക്യത്തിലും ജോണിനോടുള്ള ബന്ധത്തിൽ 6 വാക്യത്തിലും ഒക്കെ കെയിം ഇൻ ടു ബീങ് എന്നുള്ള ആ അർത്ഥത്തിൽ എഗ്നെറ്റോ എന്ന പ്രയോഗം, ആ ക്രിയാപദമാണ് എഴുതിയിരിക്കുന്നത്. വളരെ കെയർഫുൾ ആയിട്ടാണ് ജോണ് ഈ കാര്യങ്ങൾ എഴുതിയത്. അല്ലെങ്കിൽ നമ്മളത് ആത്മീകമായിട്ട് അതിനെ പറയുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സത്യവും. പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് എഴുത്തുകാരനെ നയിച്ചത്. I believe the scriptures are God inspired. അതടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ ഇന്ന ബൈബിളിലെ ഈ വാക്യങ്ങൾ വേണ്ട, ഇന്ന പുസ്തകം വേണ്ട, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ബൈബിൾ ദൈവത്തിന്റെ വചനമാണ്, ദൈവശ്വാസികമാണ്. ഒരുത്തൻ വിശ്വസിച്ചാൽ യു വിൽ കം ടു ദ കൺക്ലൂഷൻ ദ ജീസസ് ഈസ് ഗോഡ്. അതിന് യാതൊരു തർക്കവുമില്ല. ബൈബിൾ ദൈവത്തിന്റെ വചനമാണെന്ന് ഒരുവന്റെ ഉള്ളത്തിൽ പതിഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ദൈവമാണ് എന്ന തിരിച്ചറിവിലേക്ക്, എന്ന കൺക്ലൂഷനിലേക്ക് ആൾ വന്നേ ഒക്കൂ. അത്ര ക്ലാരിറ്റിയോടു കൂടിയാണ് ദൈവത്തിന്റെ വചനം കിടക്കുന്നത്. സ്തോത്രം. ഈ ഞാൻ ഈ പറഞ്ഞ ഈ ടേംസ്, പ്രത്യേകിച്ച് ഈ എയിൻ എന്നൊക്കെ ഉള്ളത്, ഈ ക്രിയേഷനോടുള്ള ബന്ധത്തിലും ഒക്കെയാണ് ആ ഉപയോഗിക്കുമ്പോൾ. ഈ കോണ്ടെക്സ്റ്റിലാണ് ഞാനത് ആ നിലയിൽ വ്യാഖ്യാനിച്ചത്. അല്ലാത്ത കോണ്ടെക്സ്റ്റിൽ ചിലപ്പോൾ ലളിത അർത്ഥങ്ങൾ കാണും, പക്ഷെ ഈ കോണ്ടെക്സ്റ്റിൽ അതങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്ന കാര്യം ഞാൻ വിശേഷാൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ആ ഒന്നാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗവും ഞാൻ പറഞ്ഞു. കുറച്ചുകൂടെ കാര്യങ്ങൾ അതിനകത്തൊന്ന് ഒന്ന് പറയാം. അട്ടെ, നമ്മൾ ഇതൊന്ന് വായിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് മനഃപ്പാഠം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യത്തെ അതിൻ്റെ ഫസ്റ്റ് ക്ലോസ് എന്ന് പറയുന്ന ആദിയിൽ വചനം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഭാഗം വചനം ദൈവത്തോടുകൂടിയാണ്. നമുക്കറിയാം വചനം എന്ന് സംബോധന ചെയ്യുന്ന മൂന്ന് പ്രാവശ്യം ഒന്നാം വാക്യത്തിൽ തന്നെ വചനം എന്ന പ്രയോഗമുണ്ട്. അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് ബോധ്യമായി. ആദിയിൽ എൻ ആർഖേ എന്ന് പറയുമ്പോൾ ഇന്നലത്തെ നിത്യവത മുതൽ വചനം ഉണ്ടായിരുന്നു. വചനം ഇല്ലാത്ത ഒരു സമയവും ഇല്ലായിരുന്നു. ക്രിയേഷൻ നടക്കുമ്പോൾ ദ വേർഡ് വാസ് ദെയർ. നമുക്കത് മനസ്സിലായി. അപ്പോൾ വചനം നിത്യമാണ്, യേശുക്രിസ്തു നിത്യനാണ്. ഞാനോർത്ത് നിങ്ങളൊരു സ്തോത്രം പറയുമെന്ന്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ്. ഞാൻ ഇത് ഇപ്പം ബൈബിൾ ക്ലാസ്സൊക്കെ ഞാൻ ഇതിനെ എടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ കർത്താവിനെ ആരാധിക്കുക, അവിടുത്തെ പുകഴ്ത്തി, അവിടുത്തെ നാമത്തെ ഉയർത്തി ഞാൻ ആരാധിക്കുകയാണ്. എൻ്റെ കർത്താവ് നിത്യനാണ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് മൈ വർഷിപ്പ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിനെ ആ നിലയിൽ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. രണ്ടാമത്തെ ക്ലോസാണ് വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അവിടെ ദ വേർഡ് വാസ് വിത്ത് ഗോഡ്. ഈ വിത്ത് എന്നുള്ളതിന് മൂലഭാഷയിൽ ഒരു ചെറിയ വാക്കുണ്ട്, പ്രോസ് എന്ന് പറയും. ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ ഇന്നലെ പറഞ്ഞത് ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അതും വ്യാഖ്യാനിക്കേണ്ട. ആ കോണ്ടെക്സ്റ്റിൽ വൈഡ് മീനിങ് അതിന്. അല്ലേ വിത്ത് WITH വിത്ത് എന്തോ ഇത്ര മീനിങ്. ഒരാൾ ഒരാളുടെ കൂടെ ആയിരുന്നു. അപ്പൊ അതിന് അതിനുള്ള മീനിങ് ഉണ്ട്. ഈ കോണ്ടെക്സ്റ്റിൽ ആ വിത്തിന് പ്രോസിന് ഭയങ്കര അർത്ഥമുണ്ട്. അത് ഞാൻ ഇന്നലെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഈ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റില് ആ വാക്കിന്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കേണ്ടത് വചനം ദൈവത്തോടുകൂടിയായിരുന്നു. വചനം നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. നിത്യതയിൽ പിതാവും പുത്രനും തമ്മിൽ അൺബ്രോക്കൺ, ഒരിക്കൽ പോലും മാറിയിരിക്കാത്ത ആ നിത്യതയിൽ പിതാവും പുത്രനും തമ്മിൽ ഊഷ്മളമായ ഇന്റിമേറ്റ് ആയിട്ടുള്ള, അല്ല കുറച്ചുകൂടെ ആഴത്തിൽ, മുഖാമുഖം കണ്ടുകൊണ്ട് കൂട്ടായ്മ ആചരിച്ചു. ഈ മുഖാമുഖം എന്നുള്ള ആ പ്രയോഗം വചനം വായിച്ച് സഹായിക്കുന്നവരെ ഒന്ന് കൊരിന്ത്യ ലേഖനത്തിലേക്ക് ഒന്ന് വന്നേ. ഒന്ന് കൊരിന്ത്യ ലേഖനം 13:12 അവിടെ ഒരു പ്രയോഗം കിടപ്പുണ്ട്. അത് നമ്മൾക്കൊന്ന് വായിച്ചു കഴിയുമ്പോൾ വി വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് മീൻസ്. അതേ വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി.
ആ വാക്ക് അപ്പോൾ മുഖാമുഖം. ഇന്നലത്തെ നിത്യതയിൽ പിതാവും പുത്രനും മുഖാമുഖമായി, ദേ ഹാഡ് ഇന്റിമേറ്റ് അൺബ്രോക്കൺ ഫെലോഷിപ്പ്. അതാണ് ഈ ഒരു വാക്ക് നമുക്ക് തരുന്ന അർത്ഥം. പ്രൈസ് ദി ലോർഡ്. കോഇറ്റേണൽ എല്ലാവരും തുല്യരാണ്, കോ ഈക്വൽ. ആ ഒരു വാക്ക്. ഇനി പിതാവ് പിതാവ് എന്ന് പാസ്റ്റർ പറഞ്ഞല്ലോ, അവിടെ പിതാവ് എന്ന് എഴുതിയിട്ടില്ലല്ലോ. നിങ്ങൾ 14 വാക്യത്തിൽ വന്നാൽ മതി. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന്. അപ്പം ഐഡന്റിഫൈഡ് ആയി. എന്നിട്ട് 18 വാക്യത്തിൽ വരുമ്പോൾ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ ഊഷ്മളമായ ബന്ധത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്. ഇറ്റ് ഷോസ് ദ ഇൻറ്റിമസി ബിറ്റ്വീൻ ദ ഫാദർ ആൻഡ് ദ സൺ. പിതാവിൻ്റെ മടിയിൽ. അപ്പം പിതാവായിട്ട് ഐഡൻറ്റിഫൈ ആയി. വചനം യേശുവാണ്. സീ, മുഖാമുഖം ഇന്നലത്തെ നിത്യത മുതൽ അഭേദ്യമായ ഊഷ്മളമായ ഇന്റിമേറ്റ് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നുവെന്നാണ് ആ സെക്കൻഡ് ക്ലോസ് അവിടെ പറയുന്നത്. ഇവിടെയും ആ എയിം എന്നുള്ള പ്രയോഗം ഉണ്ട്. ഐ ഡോണ്ട് വാണ്ട് യു കൺഫ്യൂസ് യു വിത്ത് ദാറ്റ്. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. ദ വേർഡ് വാസ്. അത് അഗെയിൻ പറയുന്നത് കണ്ടിന്യൂസ്ലി ഇൻ ദ പാസ്റ്റ്. ആ ബന്ധമില്ലാതെ ഇരുന്ന ഒരു സമയവുമില്ല. സ്തോത്രം. നമ്മൾ പലപ്പോഴും ഈ വാക്യങ്ങളാണ് ചുമ്മാ അതങ്ങ് വിടുന്നത്. ആദ്യ വചനം ഇങ്ങനെ അടിച്ചങ്ങ് വിടും. ഇറ്റ് ഈസ് എന്താ നിറഞ്ഞിരിക്കുകയാണ്, മീനിങ് ഫുള്ളാണ്. അതിനാണ് നമ്മളിങ്ങനെ സ്റ്റഡി ആയിട്ട് വെച്ചത്. കർത്താവിനെ നമ്മൾ അറിയുമ്പോൾ, ഓഹ്, കോ ഈക്വൽ വിത്ത് ദ ഫാദർ, കോ ഇറ്റേണൽ. ഈ കർത്താവാണ് എന്നെ തേടി ഈ തണഭൂമിയിൽ വന്നത്. വാവ്, സ്തോത്രം. ഹല്ലേലൂയ. വോളണ്ടറി ആയിട്ട് വന്നതാ. നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ അന്വേഷിച്ച് കർത്താവ് വരുന്നത്. ആ ഒരു വിഷയം ഇവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാർക്ക് അറിയാം. നമുക്ക് കർത്താവിനെ ആരാധിക്കണം. അതുപോലെ ആ രണ്ടാമത്തെ ക്ലോസ് നിങ്ങൾ ഒന്നുകൂടെ നോക്കി. വചനം ദൈവത്തോടുകൂടെ. എന്ത് ക്ലിയറാണ്, വചനം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ദൈവത്തോടു കൂടെ ആയിരുന്നു പറയുമ്പോൾ ടു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പേഴ്സൺസ്. വചനം ദൈവം തോടുകൂടെ എന്ന് പറയുമ്പോൾ വചനം ജീസസ് ദ സൺ ദ ഫാദർ, ടു ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ്. ഇവിടെയാണ് ഈ ട്രിനിറ്റേറിയൻ വെളിപ്പാടിന്റെ സൂചന നമ്മൾ കാണുന്നത്. ആളുകൾക്ക് ഭയങ്കര പാടാണ് ഈ ത്രീ ഏക ദൈവം എന്ന വെളിപ്പാട് ഉൾക്കൊള്ളാൻ. ഞാൻ ഇന്നലെ സൂചിപ്പിച്ച ഒരു കാര്യം നിങ്ങളുടെ പിന്നെ ഒന്നുകൂടെ, അത് എന്റെ ഇന്നത്തെ ഒരു വിഷയം അല്ലെങ്കിൽ ഒന്ന് സൂചന. പല ആളുകളും അറിയാതെ മോഡലിസമാണ് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരാള് ഭർത്താവാണ്, ജനിപ്പിച്ച കുഞ്ഞുങ്ങളുടെ അപ്പനാണ്, പിന്നെ സഭയിലെ വിശ്വാസിയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി സ്ഥലത്തൊരാളാണ്. ഓക്കെ, ഒരാള് മൂന്നിടത്ത് പോന്നു. അത് ബൈബിളിലെ ഡോക്ടറിനല്ല. ഇറ്റ് ഈസ് നോട്ട്. പലരും ധരിച്ചു വച്ചിരിക്കുന്ന അങ്ങനെയാണ്. ആരും ഈ ട്രിനിറ്റിയെ കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യത്തുമില്ല. നമ്മുടെ ചർച്ചകളിലൊന്നും ഇത് പഠിപ്പിക്കാറില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തിൽ അഭ്യർത്ഥിക്കുകയാണ്, ഇപ്പം ട്രിനിറ്റി എന്നുള്ള ഒരു ബൈബിൾ സ്റ്റഡി അല്ല. പക്ഷെ എനിക്ക് മനസ്സിലായത്, യേശുക്രിസ്തുവിന്റെ ദൈവത്വം ഒരാൾ അംഗീകരിച്ചാൽ ട്രിനിറ്റി അവോയ്ഡ് ചെയ്യാൻ ഒക്കത്തില്ല. യു ഹാവ് ടു കം ആൻഡ് അഗ്രി that God is triune. പക്ഷെ നമ്മൾ ഇത് പഠിക്കാതെ പോകുന്ന നിമിത്തം നമുക്കറിയില്ല, നമ്മുടെ കുഞ്ഞുങ്ങള് കൺഫ്യൂസ്ഡ് ആകും. ലോകത്തിൽ ഒരുപാട് ദുഷ്ടരായ ആളുകളുണ്ട്. ഓരോ വാക്കും വാക്കും എടുത്ത് അവർക്ക് ഇഷ്ടമുള്ള പോലൊക്കെ പറയും, അവരും ഗ്രീക്ക് പറയും. അപ്പം ഞാൻ വിശ്വസിക്കുന്ന കാര്യം എനിക്ക് തറവല്ലെങ്കിൽ ഞാൻ മിസ്ലെഡ് ആയി പോകും. സംഗതി നിഷ്കളങ്കനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ഒരു കുഴപ്പക്കാരനല്ല. യോ, ഭയങ്കര നല്ലവനാണ്. ഉപദേശത്തിൽ അല്ലെങ്കിൽ കാര്യം പോയില്ലേ? പിന്നെ ഞാൻ എന്താണ് വിശ്വസിക്കുന്നതെന്ന് തത്ത പറയുന്ന പോലെ പറയാതെ ദൈവവചനത്തിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിട്ട് വേണം എന്റെ ആ വിശ്വാസം ഉറപ്പിക്കാൻ. ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് വിശ്വസിക്കുന്നു എന്നുള്ളത് ശാന്തമായി സ്നേഹത്തിൽ അത് പറയണം. മനുഷ്യൻ ലോജിക്ക് വെച്ചാണ് ഈ മോഡലിസം, കാരണം അത് കൺവീനിയന്റാ. ഇങ്ങനെ ഒരാളോട് പറഞ്ഞ കൺവീനിയന്റ് ഒരു മിനിറ്റ് കൊണ്ട് പൊളിയുന്ന കൺവീനിയൻസാ. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു യേശുക്രിസ്തുവിന്റെ ബാപ്റ്റിസം വരുമ്പോഴത്തേക്ക് അത് പൊളിയും. അതുപോലെ കർത്താവിന്റെ പ്രാർത്ഥനകൾ നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണ്. ഇതൊന്നും മോഡലിസത്തിന് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല, ഇറ്റ് ജസ്റ്റ് കൊളാപ്സ്. കാരണം അത് വചനത്തിൽ ഫൗണ്ടേഷൻ ഉള്ളതല്ല. പിള്ളേരോടും കാര്യം ചോദിക്കുന്നുണ്ടെങ്കിൽ പിള്ളേരോട് നമ്മൾ പെട്ടെന്ന് ഇതങ്ങ് പറഞ്ഞ് അങ്ങ് ഒതുക്കും. ബൈബിൾ വിശ്വസിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിച്ചേ ഒക്കുള്ളൂ. ഞാൻ ഇന്ന് കുറെ വചനങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കാണിക്കാം. ഓൾ ഓവർ ദ ബൈബിൾ ജീസസ് ഇസ് ഗോഡ് എന്നുള്ളത് ഈ ചെല്ലുകളെ തെളിയിക്കാൻ നോക്കി. ഈ തെളിഞ്ഞു കിടക്കുന്ന എന്താ തെളിയിക്കാൻ? എന്തോ തെളിയിക്കാൻ. ബൈബിൾ വായിക്കുന്ന ഒരാളാണെങ്കിൽ ഇറ്റ് ഈസ് സോ പ്ലെയിൻ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വളരെ പരിമിതമായ എഡ്യൂക്കേഷനും പരിമിതമായ കാര്യങ്ങളേ ഉള്ളൂ. ഇറ്റ്സ് വെരി പ്ലെയിൻ ടു മീ ദാറ്റ് ജീസസ് ഈസ് ഗോഡ്. അത് ഞാൻ അംഗീകരിച്ചാൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഒരു ട്രിനിറ്റേറിയൻ ചിന്ത, ആ വെളിപ്പാട് ഉൾക്കൊണ്ടേ ഒക്കുള്ളൂ. അല്ലെങ്കിൽ പുതിയ നിയമം എനിക്ക് ക്ലാരിറ്റി തരത്തില്ല. ഈ ട്രിനിറ്റേറിയൻ വെളിപ്പാടിന്റെ പുതിയ നിയമത്തിൽ മാത്രമല്ല തുടങ്ങുന്നത്, പഴയ നിയമം തൊട്ട് ഈ വെളിപ്പാടുണ്ട് എങ്കിലും തെളിവായി പുതിയ നിയമത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് ഇപ്പൊ പോകാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം ഈ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ തന്നെ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. The word is distinct from, at the same time, equal with the Father. അപ്പൊ ഇവിടെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. ഡിസ്റ്റിങ്ക്ട് ആയതുകൊണ്ട് ഒരു ഡിസ്ഹാർമണി ഇല്ല, തികഞ്ഞ ഐക്യതയാ. ഞാനിത് ധ്യാനിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് എനിക്ക് ജോൺ 17 ഓർമ്മ വന്നു. കർത്താവിന്റെ പ്രാർത്ഥനയിൽ, പിതാവേ നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ. അപ്പൊ ഡിസ്റ്റിങ്ക്ട് ആയതുകൊണ്ട് ഡിസ്ഹാർമണി ഇല്ല, പെർഫെക്റ്റ് യൂണിറ്റി. അതുപോലാണ് സഭയിലെ വിശ്വാസികളെല്ലാം തമ്മിൽ. അത് പറയാനൊക്കത്തില്ല. ഓക്കെ, യേശുവിന്റെ ദൈവത്വം നമ്മൾ മനസ്സിലാക്കി ആ വെളിപ്പാട് നമ്മൾ സ്വീകരിക്കുമ്പോൾ, അത് ഉൾക്കൊള്ളുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, ട്രയൂൺ ഗോഡ് എന്ന റെവലേഷൻ, ദൈവം ത്രീ ഏകനാണ് എന്നുള്ള വെളിപ്പാട് ഉൾക്കൊണ്ടേ മതിയാവത്തുള്ളൂ. ഞാൻ നിങ്ങളോടൊരു ക്ലൂ പറയാം. ഈ ജോൺസ് ഗോസ്പൽ എഴുതുന്നതാരാ? എന്തോ കർത്താവ് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ആരാ? യഹൂദനാണോ ജാതിയിൽപ്പെട്ടവനാണോ? എന്തോ ഹിസ് എ ജൂ. ഒരു ജൂ വെളിപ്പാട് എഴുതുകയാണ്. മോണോതിസം വിശ്വസിക്കുന്ന ജൂ പറയുകയാണ്, യെസ് ഗോഡ് ഈസ് വൺ, ബട്ട് എ ഗോഡ് ഹെഡിൽ three persons and a revelation. നമുക്ക് പക്ഷേ പലർക്കും അത് ഉൾക്കൊള്ളാൻ ഒക്കുന്നില്ല. ജോൺ ഒരു ജൂ ആണ്. ഇന്നലെ ഞാന് യഹൂദന്മാർ പറയുന്ന ഷ്മ ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു. ദൈവം ഏകനാണ്, പക്ഷെ ആ ഏക ദൈവത്വത്തിലെ ബഹുത്വം ജോണിന് വെളിപ്പെട്ടു.
and he's writing to us, the word was with God.
Hallelujah. നമുക്ക് കർത്താവ് അത് വെളിപ്പെടുത്തി തരട്ടെ. വെളിപ്പെട്ട് കിട്ടിയവർക്കായി സ്തോത്രം. മറ്റുള്ള ആളുകൾ ഈ സ്റ്റഡിയിൽ വന്നിരുന്ന് ഞാൻ പറഞ്ഞ മുൻവിധിയോടെ ഇരിക്കരുത്. കർത്താവ് ഇത് സത്യമാണ്, ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. എന്റെ കൂടുതൽ റീസണിങ്ങും എന്റെ കൂടുതൽ കാര്യമല്ല, വചനം അങ്ങനെയാണോ, ഐ ആക്സെപ്റ്റ് ഇറ്റ്. പ്രൈസ് ദി ലോർഡ്. അതിനായി കർത്താവിന്റെ കൃപ, കർത്താവിന്റെ കൃപയാണ് നമ്മളെ ഇങ്ങനെ കൊണ്ട് ഇരുത്തിയിട്ട് ഈ ദൈവവചനം കേൾപ്പിക്കുന്നത്. ആ കൃപ വരുമ്പോൾ ഫരീസയൻ ചെയ്ത പോലെ ചെയ്യരുത്. കൃപയും സത്യവും നിറഞ്ഞ കർത്താവ് ഫരീസയന്റെ അടുത്ത് മുന്നേ വന്ന് നിൽക്കുമ്പോൾ ഹി ടുക്ക് അപ്പ് സ്റ്റോൺസ്. വചനമെല്ലാം അറിയാമെന്ന ധാരണ വെളിപ്പാടില്ലാതെ പോയി. ആത്മാവിന്റെ പ്രവൃത്തി വന്നപ്പോൾ അവൻ അതിനെ തടഞ്ഞു. നമ്മളാരും ഫരീസരാകരുത്. കുറെ വാക്കുകൾ അറിയാമെന്നത് കൊണ്ട് നീ ജ്ഞാനിയാണെന്ന് ചിന്തിക്കരുത്. വചനത്തിന്റെ സത്യം, ആ വെളിപ്പാട് ഉൾക്കൊള്ളാൻ വേണ്ടി നിന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഏൽപ്പിച്ചോട്, കർത്താവേ എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ എന്റെ കൊച്ചു മൈൻഡിൽ കഴിയുന്നില്ല, പക്ഷെ ഈ വചനം ഇത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. That's the way to respond. ഞാൻ ഇന്നുവരെ ട്രിനിറ്റിയുടെ വെളിപ്പാട് ചോദ്യം ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ വളരെ കോമൺ ഒരാളാണ്. എന്നും എൻ്റെ മൈൻഡിൽ വന്ന എന്താണെന്നറിയാമോ, ദൈവം തന്നെ കുറിച്ച് ഇങ്ങനെ വെളിപ്പെടുത്തുന്നു, ഞാനത് സ്വീകരിക്കുന്നു. ആ പുസ്തകത്തിന്റെ വെളിപ്പാടാണ്. And I accept it. Praise the Lord. Hallelujah. ഞാൻ ത്രിത്വത്തെ കുറിച്ചൊരു ഡെഫിനേഷൻ പറയാൻ പോവാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിട്ടിട്ട് മൂന്നാമത്തെ ക്ലോസിലേക്ക് പോകണം. പക്ഷേ അത് ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വൊക്കാബുലറി വളരെ മലയാളത്തിൽ പുവറാണ്. ഞാനത് മലയാളത്തിൽ ഒന്ന് തർജ്ജിമ ചെയ്യാൻ ശ്രമിക്കാം, പക്ഷേ അതിൻ്റെ പരിമിതിയുണ്ട്. ഞാൻ ഇത്രയും ഇങ്ങനെ പറയാൻ കാരണം, ഈ വീഡിയോഗ്രാഫർ തന്നെ എടുത്ത് ആണ്ട് കണ്ട പുള്ളി ദുരുപദേശകനാ, പുള്ളി അത് തർജ്ജമ ചെയ്തപ്പോൾ ശരിയായില്ല. എൻ്റെ മലയാളം പരിമിതമാണ്. സോ വെൻ ഐ ഇന്റർപ്രറ്റ് ഇറ്റ്, ഞാൻ ഇവിടെ ഇരിക്കുന്ന കോമൺ ആളുകൾക്ക് വേണ്ടി അത് മലയാളത്തിൽ എൻ്റെ പരിമിതമായ ആ വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ തർജ്ജമ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഇംഗ്ലീഷിൽ ഞാൻ അതിൻ്റെ ആ ഡെഫിനിഷൻ പ്രോപ്പറായിട്ട് തരാം. വെരി സ്മോൾ ബട്ട് കണ്ടൻസ്ഡ് ആണെങ്കിലും ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള ഒരു ഡെഫിനിഷൻ. Within the one being that is God, there exists eternally three co-equal and co-eternal persons, namely the Father, the Son, and the Holy Spirit. നിങ്ങൾ പലരും എഴുതിയെടുക്കുന്നുണ്ട്, ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. ഡോണ്ട് വറി, ഒന്നുകൂടെ ഞാൻ പറയാൻ പോവുകയാണ്. Within the one being that is God, saramshathil oruvanaya devam enna aashayam. Within the one being, saramsham enna vaakkayirikkam adin appropriate ennu thonnum. Within the one being that is God, there exists eternally three co-equal and co-eternal persons, namely the Father, the Son, and the Holy Spirit. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് നിത്യരും തുല്യരുമായ ആളുകൾ ദൈവത്വത്തിൽ ഉണ്ട്, ഏകദൈവത്തിൽ ഉണ്ട് എന്ന ആശയം. അതപ്പോൾ പരിമിതമായ എൻ്റേത്, നിങ്ങളത് മലയാളത്തിലാക്കിക്കോണം. ആ വിഷയം വന്നപ്പോൾ എനിക്കറിയാം നമ്മുടെ പ്രധാന വിഷയം അതല്ലെങ്കിലും ഡിവിനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് വരുമ്പോൾ വി ഗോട്ട് ടു സേ സംതിങ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ടു സേ അബൌട്ട് ട്രിനിറ്റി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. മൂന്നാമത്തെ ക്ലോസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞാൻ വാസ്തവത്തിൽ ഇത് എനിക്കറിയാമെന്ന മലയാളമായ മലയാള പരിമിതമായ മലയാളം കൊണ്ട് എൻ്റെ ഭാര്യയെ കൊണ്ടൊക്കെ എഴുതിപ്പിച്ചൊക്കെ ആ എഴുതി വെച്ച കുറിപ്പെടുക്കാൻ ഒത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതങ്ങ് തർജ്ജമ ചെയ്യുക. അതും ഇതുപോലൊക്കെ ഉള്ളൂ. കാരണം ഞാൻ എത്ര മലയാളം നോക്കിയാലും ഇറ്റ്സ് എന്താ വളരെ പരിമിതമായ എൻ്റെ വൊക്കാബുലറി. എൻ്റെ ഇംഗ്ലീഷും പരിമിതമാണ്. ബട്ട് ഐ പ്രൈസ് ഗോഡ് ഈ ഒത്തിരി പരിമിതമുള്ള എളിയവനായ എന്നെ കർത്താവ് ഇങ്ങനെ വലിയ ഗഹനമായ കാര്യങ്ങൾ ആളുകളോട് പറയാൻ തക്കവണ്ണം പലയിടങ്ങളിൽ അയക്കുന്നതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതൊക്കെ ഞാനിത് പറയുന്നത് നിങ്ങളെ ആരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഞാൻ ഈ പൊതു സ്റ്റേജിൽ നിന്ന് ഇത്രയും മാത്രം പറയുന്ന ഒരു സൂചനയാണ്, ആരെ ഉപയോഗിക്കാൻ കഴിയും. ഗോഡ് ക്യാൻ. അവിടുത്തെ ബലമുള്ള കരങ്ങളിലൊന്ന് താണിരുന്ന് കൊടുത്താൽ മതി. ലാംഗ്വേജ് അറിയുന്നത് ഒരു നെഗറ്റീവ് കാര്യമല്ല. ആ അറിവൂടെ ഒന്ന് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ മിടുക്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. അവൻ്റെ കരത്തിൽ വന്നാൽ അവൻ ഉപയോഗിച്ചോളും. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ ക്ലോസിലേക്ക് 1C എന്നൊക്കെ വിളിക്കും. 1A 1B 1C അല്ലെങ്കിൽ മൂന്നാമത്തെ ആ പാർട്ടിലേക്ക് നമ്മൾ വരിക. ഒന്ന് ആദ്യം മുതൽ നമുക്ക് വായിക്കാം. ആദ്യയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇവിടെയും ഇന്നലെ ഞാൻ സൂചനയിൽ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ ഒന്ന് പറയാൻ, കാരണം അത് ഇച്ചിരി ആളുകളെ ഈ ദുരുപദേശകർ വന്ന് പ്രയാസപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. ഈ ഫോൾസ് ടീച്ചേഴ്സ് അവർ ആർഗ്യൂ ചെയ്യുന്നത് ഈ രണ്ടാമത്തെ പ്രാവശ്യം ദൈവം എന്ന് പറഞ്ഞ് അവിടെ വരുമ്പോഴേ യോഹനാൻ 1:1 കാര്യമാണ് പറയുന്നത്. ആ ദൈവത്തിന്റെ മുൻപിൽ THE എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇല്ലാത്തത് കൊണ്ട് GOD ജി ക്യാപിറ്റൽ ലെറ്റർ ഗോഡ് അല്ല, സ്മോൾ ലെറ്റർ GOD എ ഗോഡ് ആണ് എന്ന് യഹോവ സാക്ഷികൾ അച്ചടിച്ചിറക്കിയ അവരുടെ പരിഭാഷയിൽ അങ്ങനെയാണ് അവർ പരിഭാഷപ്പെടുത്തി ഇറക്കിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വേറെ തർജ്ജമകളും അങ്ങനെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗ്രീക്ക് അറിയാമെന്ന ഒരു വേദപണ്ഡിതൻ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കർത്തൃദാസൻ പറഞ്ഞത്, സ്വന്തം ഭാഷയിലെ ഗ്രാമർ പോലും അറിയാൻ വയ്യാത്ത പലരുമാണ് ഈ വലിയ ഗ്രീക്ക് അടിച്ച് ആളുകളെ വിറപ്പിക്കുന്നത്. അതങ്ങനെ തർജ്ജിമ ചെയ്യണ്ടേ ഒരു കാര്യമല്ല. അപ്പൊ ഞാൻ ഈ കൂടുതൽ ഗ്രീക്ക് പറയാതെ ഞാൻ ഒരു ന്യായം നിങ്ങളോട് പറയാം. മറുപടി ഈ ഹെററ്റിക്കൽ ടീച്ചിങ്ങിന് അഗൻസ്റ്റുള്ള ഒന്നാമത്തെ ഒരു മറുപടി. നമ്മൾ ഇത് മൂന്നാമത്തെ ക്ലോസായിട്ടാണ് വായിച്ചത്. ആ കോൺടെക്സ്റ്റ് വിടരുത്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇന്നലത്തെ നിത്യതയിൽ കർത്താവായ യേശുക്രിസ്തു കൊണ്ടുവന്നില്ലേ? അപ്പം നിത്യനായ ദൈവമാണ്. വചനം ദൈവത്തോടുകൂടി പിതാവും പുത്രനും തമ്മിൽ കോ ഇറ്റേണൽ കോ ഈക്വൽ എന്ന ആശയം കഴിഞ്ഞ് ഇനി ഏകോട് പറയാൻ എങ്ങനെ നോക്കുന്നേ? ആ കോൺടെക്സ്റ്റ് തന്നെ ആ മിസ് ട്രാൻസ്ലേഷൻ പൊളിക്കുകയാണ്. ഒരു ഗ്രീക്ക് ആർഗ്യുമെന്റും ഇല്ല. ഇനി അതിനോട് ചേർന്ന് ഇന്നലെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകാം. മൂന്നാം വാക്യത്തിലേക്ക് വരണം. മൂന്നാം വാക്യത്തിലേക്ക് ഈ എ ഗോഡ് എന്നൊക്കെ പറഞ്ഞ എന്താ പറഞ്ഞാൽ ഈസ് എ ക്രിയേറ്റഡ് ബീങ് എന്ന ആശയം വരിക. ദൈവിക ക്വാളിറ്റി ഉണ്ട് ബ്രദറെ, പക്ഷെ ദൈവമല്ല. കാരണം മൂലഭാഷയിൽ ദ എന്ന ആർട്ടിക്കിൾ എ ഗോഡ് എന്നേ പറയാൻ ഒക്കൂ. അത് സ്മോൾ നോ 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 ആദ്യം കോണ്ടെക്സ്റ്റ് പറയണം. ആ കോണ്ടെക്സ്റ്റ് അല്ലല്ലോ. ആദ്യത്തെ രണ്ട് ക്ലോസ് പറയുന്നത് Jesus is eternal, he is God, he is equal to the Father. How you are saying article illathond moonamathe vakyam njan innale paranjathana sagalavum avan mugandaram എന്നിട്ടാ എന്തിനാ ഈ ജോൺ പിന്നെ ഈ റിപ്പീറ്റ് ചെയ്യുന്നത്? നമ്മൾ അതിശയിച്ചു പോകും. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായി എന്ന തസ്തികയിൽ വരുന്ന മുഴുവൻ ജീസസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അവൻ ഉളവായതല്ല, ഉളവാക്കുന്നവനാണ്. ഉളവായി എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ഒക്കുമോ? ഇറ്റ്സ് ഫ്രം ജീസസ്. സോ ഹീസ് നോട്ട് ദ ക്രിയേഷൻ, ഹീസ് ദ ക്രിയേറ്റർ. ആമേൻ, ഹല്ലേലൂയ. അപ്പം ഒന്നാമത്തെ ക്ലോസിൽ അവിടുന്ന് നിത്യനാണ്, രണ്ടാമത്തെ ക്ലോസിൽ പിതാവാം ദൈവത്തോട് ഒരുമിച്ചായവനാണ്, ഒരുമിച്ച് നിത്യത മുതൽ ഉണ്ടായിരുന്നവനാണ്. മൂന്നാമത്തെ വാക്യത്തിൽ സകലതും അവനാണ് ഉളവാക്കിയത്. പിന്നെയാണോ നിങ്ങളുടെ ഈ കൊച്ചു ജി? ഞങ്ങൾ കൊച്ചു ജിയിലല്ല, വി ബിലീവ് ഇൻ ദ ക്യാപിറ്റൽ ജി, ജീസസ് ഈസ് ഗോഡ്. വചനം ദൈവമാണെന്നു, അതാണ് അതിന്റെ പ്രോപ്പർ ട്രാൻസ്ലേഷൻ. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഗ്രീക്ക് പറഞ്ഞൊന്നും ഉറപ്പിക്കരുതും, ജസ്റ്റ് കോണ്ടെക്സ്റ്റ് നിന്നാ മതി, ജസ്റ്റ് നമ്മൾ ആ കോണ്ടെക്സ്റ്റിൽ നിന്നാ മതി. ഇനി എന്നെ വായിച്ച് സഹായിക്കുന്ന പ്രിയ സഹോദരന് ചില വാക്യങ്ങളൊന്ന് വായിക്കണം. കൊലോസ്യ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ 9 വാക്യം.
അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്.
ജീസസിനെ കുറിച്ച് പറയാ കേട്ടോ. അവനിലല്ലോ
ദൈവത്തിന്റെ സർവസമ്പൂർണതയും.
ആ വാക്ക് ശ്രദ്ധിക്കണം, പ്രയോഗം ശ്രദ്ധിക്കണം. സർവ
സമ്പൂർണതയും
ദേഹരൂപത്തിൽ
വസിക്കുന്നത്.
ഈ സർവസമ്പൂർണതയും എന്നൊക്കെ പറഞ്ഞ വാട്ട് ഡസ് ഇറ്റ് മീൻ? ജീസസിൽ ഫുൾ മെഷർ, ടോട്ടാലിറ്റി, a sum total of the absolute divinity. ദൈവമായാണ് ദൈവത്വം മുഴുവൻ. ഇറ്റ്സ് ഇൻ ഹിം. പോൾ പറയുക ഇവിടെ എ സ്മോൾ ഗോഡ് അല്ല, എ സ്മോൾ ജി അല്ല. റോമാലേഖനം 9 അധ്യായം 5 വാക്യം വായിക്കാം.
പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ.
എന്തോ അവൻ സർവത്തിനും മീതെ
ദൈവമായി.
എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല ഗ്രീക്ക്, എനിക്കറിയത്തില്ല. എനിക്കത് മനസ്സിലായത് യേശു ദൈവമാണെന്ന്. ചുമ്മാ ഇരിയെന്നേ ഈ ആളുകൾ വെറുതെ കിടന്ന് ഈ വെപ്രാളപ്പെടുന്ന ബൈബിൾ ആവർത്തിച്ചു പറയുന്ന ഒരു സത്യമാണ്. ഞാനിപ്പോ ഈ വാക്യങ്ങൾ പോളിന്റേത് കൊണ്ടുവരുന്നു, ജോൺ തന്നെ പറഞ്ഞിട്ടുണ്ട് ലേഖനത്തില്, ജീസസ് ഈസ് ഗോഡ്, സ്മോൾ ജി അല്ല, ക്യാപിറ്റൽ ജി, അവിടുന്ന് നിത്യനാണ്, പിതാവാം ദൈവത്തോട് തുല്യനാണ്. തീത്തോസിന്റെ ലേഖനം 2 അധ്യായം അതിൻ്റെ 13 വാക്യം ഒന്ന് നോക്കിയേ.
നാം ഭാഗ്യകരമായ
പ്രത്യാശയ്ക്കായി 12 വാക്യം
നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്.
ഈ കേട്ടോ നിങ്ങൾ ഈ വായിച്ചേ, അവ വലിയ പുള്ളികളുണ്ട്. അല്ലല്ലല്ലല്ല, അത് രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നത്. മഹാദൈവം വേറെ, പിന്നാരാ രക്ഷകൻ വേറെ. മഹാദൈവവും രക്ഷകനുമാ എന്നുള്ളത് എങ്ങനെയെങ്കിലും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഡിനൈ ചെയ്യാൻ വേണ്ടി വളച്ചു കെട്ടുക. പക്ഷെ അവിടെ ഒരു ക്ലോസ് ഉണ്ട്, അത് നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ മതി, ഈ വാദമൊക്കെ പൊളിയും. നിങ്ങൾ നോക്കിയ 12 വാക്യം നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായും മഹാദൈവം നമ്മുടെ. അതിൻ്റെ ഇംഗ്ലീഷ് നോക്കിയേ, ഇംഗ്ലീഷിലെ 13th verse please looking for that blessed hope and the glorious appearing അത് പിതാവാം ദൈവത്തെ കുറിച്ചല്ല എവിടെയും പറയുന്നത്. It talks about the great God and our Savior Jesus Christ. Jesus is God. എന്തെങ്കിലും ഒന്ന് എടുത്ത് ഓ ബ്രദറെ ബ്രദറല്ല മൂലഭാഷയിൽ അങ്ങനെ മൂലഭാഷ ഒന്നുമല്ല ബ്രദറെ. ഈ അപ്പിയറിംഗ് എന്ന് പറയുന്നത് പിതാവ് അപ്പിയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ആണ് തിരുവെഴുത്ത് പറയുന്നത്. ഇതാണ് അപ്പിയറിംഗ് ഓഫ് ദ ഗ്രേറ്റ് ഗോഡ് ആൻഡ് അവർ സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങൾക്ക് പറയാനുള്ളത് യേശുക്രിസ്തു സ്മോൾ ജി അല്ല, ഗ്രേറ്റ് ബിഗ് ജി ഗോഡ്. ദുരുപദേശകരുടെ ദുരുപദേശങ്ങളിൽ പിടിക്കപ്പെടരുത്. ദൈവവചനം യേശുക്രിസ്തു സൃഷ്ടിയാണെന്നല്ല പറയുന്നത്. He is the great God. He is the creator. He is from eternity. Hallelujah. ഈ ഉപദേശപ്പെശകുമായി കച്ചകെട്ടി ഇറങ്ങി വന്ന് ചിലപ്പോൾ ഭയങ്കര നിഷ്കളങ്കരായി അഭിനയിക്കും. ഒന്ന് പറഞ്ഞുതരാം, ഈ ഒന്നും അറിയത്തില്ല, ഞാൻ ഓർത്തു ഇങ്ങനെ. ഒന്ന് രണ്ട് ചലനങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഗുണപ്പെടാനുള്ളതല്ല. ആ ഓക്കെ ബ്രദറെ, എന്നാ പിന്നെ ആട്ടെ, ഓക്കെ ശരി, അതാ ഏറ്റവും നല്ലത്. സ്വർഗത്തിൽ പോകത്തില്ല, നരകത്തിലെ പോകുന്നുള്ളൂ. വാശി പിടിക്കുന്നവനോട് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവനെ പിന്നൊന്ന് ഗുണപ്പെടുത്തി, അവന് ഗുണപ്പെടണ്ടായല്ലോ. യേശുക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്ന ആള്, ഹി ഈസ് ആൻ ഏജന്റ് ഓഫ് ദ ഡെവൽ. യേശുക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്ന ഒരാള്, ഹി ഈസ് നോട്ട് ഹെവൻ ബൗണ്ട്. ഞാൻ ബൈബിളാണ് പറയുന്നത്. സ്റ്റേ അവേ ഫ്രം ദം. ഇത്രയും ഇനി എത്രയും വാക്യമുണ്ട്, ഇത്രയും വാക്യങ്ങൾ എല്ലാം കാണിക്കുന്നത് എന്താണ്? Jesus is God, brother. അല്ലെങ്കിൽ നീ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. വളരെ ശക്തമാണ് പ്രാർത്ഥിച്ചോണം, ദൈവം എനിക്ക് കൃപ തരണേ ഇത് വിശ്വസിക്കാൻ. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം, ജ്ഞാനികൾക്ക് മനസ്സിലാകാതിരിക്കുന്നു. സാധുക്കളായ നമ്മൾ ഹൃദയത്തെ ദൈവം തമ്പുരാൻ തുറന്നതോർത്ത് ദൈവത്തിന് സോ. That's a miracle of the Lord. അത് കൃപയാലാണ്, അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കേണ്ട കാര്യമില്ല. But it's a fact that it's by grace God opened our hearts to respond to this revelation. Praise the Lord. നമ്മുടെ വിദ്യാഭ്യാസത്തിലെ ഡിഗ്രിയിൽ കിട്ടിയതല്ല ഈ അറിവ്. തമ്പുരാൻ കൃപയാൽ എവിടെ വെച്ചോ സുവിശേഷം കേട്ടപ്പോൾ ഹൃദയത്തിൽ ആത്മപ്രവൃത്തി ഉണ്ടായി. യേശുവിന്റെ ആ യേശുവാണ് രക്ഷകനെന്നും യേശു ദൈവമാണെന്നും വിശ്വസിക്കാൻ നമുക്ക് കൃപ ലഭിച്ചതാ, കൃപ ലഭിച്ചതാ. അതുകൊണ്ട് ഇത് വിശ്വസിക്കാത്ത ആളുകളോട് വളരെ കരുണയുണ്ടാകണം. ദുരുപദേശരോട് ആ ആറ്റിറ്റ്യൂഡ് അല്ല, കാരണം ഇവൻ ഈ കാര്യം അറിയാം. ഇവൻ ഇത് വളച്ച് ഒടിച്ച് സഭയ്ക്കകത്ത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറി വിശുദ്ധന്മാരുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കുന്ന ആളാണ്. ദേർ ഈസ് നോ കോംപ്രമൈസ്. അതാ സഭയ്ക്കകത്ത് നിന്ന് പോയവരെന്നൊക്കെയാ ജോൺ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. സഭയ്ക്കകത്തുനിന്ന് പോയത്, എന്നിട്ട് സഭ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നു. നോ, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. പലപ്പോഴും ഈ വളരെ ഇന്നസെന്റ് ആയിട്ടൊക്കെ വരും. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇടുമ്പോഴേ കാര്യം മനസ്സിലാകും, കണ്ടീഷൻ വേറെയാണ്. ഐ ഡോണ്ട് സ്പെൻഡ് ടൈം വിത്ത് സച്ച് പീപ്പിൾ ആൻഡ് വേസ്റ്റ് മൈ ടൈം. പക്ഷേ യേശുവിന്റെ ദൈവത്തെ അറിയാത്ത എത്രയോ ആളുകളുണ്ട്, അവരോട് പ്രസന്റ് ചെയ്യാം. In compassion, brother, ഞാൻ കൃപയാലാണ് ഇത് മനസ്സിലാക്കിയത്. God's grace is coming to you. You can believe. മറ്റേത് ഒരിക്കൽ ഇത് അനുഭവിച്ചവരാ, ചർച്ചിനകത്തുനിന്ന് പോയ ദുരുപദേശകരാ. There is no compromise. അവൻ അറിയാൻ സത്യം. They are working as agents of Satan. ജോണിന്റെ ഭാഷ പറയാം, They are anti-Christ. And there is no compromise. എബ്രായ ലേഖനം 1-ാം അധ്യായം. അതിന്റെ 8-ാം വാക്യം.
പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൾ നേരുള്ള ചെങ്കോൽ.
പുത്രനോട് ആരാണ് ഈ സംസാരിക്കുന്നത്? But unto the Son he saith, who saith, thy throne, O God. പിതാവാം ദൈവം സംസാരിക്കുകയാണ് പുത്രനോട്, വിളിക്കുന്നത്, ഓ ഗാഡ്, your throne is forever and ever, a scepter of righteousness and the scepter of thy kingdom. ഇനി ഒത്തിരി തെളിവുകളുണ്ട്, നമ്മൾ അവിടെ മാത്രം നിന്നാല് സാധിക്കത്തില്ല. ഞാൻ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മാത്രമേ, ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നത്, A God, small g, no. ഞാൻ പിന്നെയും നിങ്ങളോട് പറയാം, ഏതൊരു കാര്യവും ടോട്ടാലിറ്റി ഓഫ് ദ സ്ക്രിപ്ചറിൽ നിന്നുകൊണ്ടാണ്. പിന്നെ നമ്മൾ ആ കോണ്ടെക്സ്റ്റ് നോക്കുന്നു. സ്ക്രിപ്ചറിൻ്റെ ടോട്ടാലിറ്റിയിൽ ജീസസ് ഈസ് ഗാഡ്. ഓരോ ബുക്കുകളിലും, ഈവൻ പഴയ നിയമം തൊട്ടുപോലും, നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. അത് നമ്മുടെ ഈ 4 ദിവസത്തെ സ്കോപ്പിൽ വരുന്ന കാര്യങ്ങളല്ല. 4 ദിവസം കൂടെ നമുക്കത് തീർക്കാൻ നോക്കത്തില്ല. ഞാൻ ന്യൂ ടെസ്റ്റമെന്റിൽ ഒരു ബുക്കിൽ മാത്രമാണ് ജോഹന്നായൻ എഴുത്തുകൾ, വിശേഷാൽ ദ ഗോസ്പൽ ഓഫ് ജോൺ, അതുപോലും 2 ദിവസമായിട്ട് 3 വാക്യങ്ങളിൽ നമ്മൾ നിൽക്കുകയാണ്. ഇറ്റ്സ് വാസ്റ്റ്. പക്ഷെ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ആധുനിക സൗകര്യങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് നെറ്റ് സൗകര്യങ്ങളുണ്ട്, you can research. ഇനി ഒരു നെറ്റുമില്ല, ഒരു സൗകര്യമില്ല, ബൈബിൾ കയ്യിലുണ്ടോ, വായിക്കാൻ തയ്യാറാണോ, പ്രാർത്ഥിച്ചൊന്ന് വായിക്കാനും വായിച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കാനും തയ്യാറാണോ, ഉറപ്പായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടും, ഉയരത്തിൽ നിന്ന് ജ്ഞാനം വരും, ആ ജ്ഞാനത്തോട് കിടപിടിക്കാൻ ലോകത്തിലെ ഒരു ജ്ഞാനിക്കും കഴിയത്തുമില്ല. I'll tell you that. കൊച്ചു കൊച്ചു വാക്കുകൾ, ചെറിയ കാര്യങ്ങൾ ഒക്കെ ആത്മാവ് നമ്മളെ ഓപ്പൺ ചെയ്യും. വലിയ പണ്ഡിതന്മാർ കാണാത്തത് കർത്താവ് നമ്മളെ കാണിച്ചു തരും. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്, ഈവൻ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്. മെയിൻ കാര്യം ഇതാണ്, വി ആർ സോ ബിസി. നമ്മൾക്ക് ഈ ജോലിയും പിന്നെ അതിൻ്റെതായിട്ടുള്ള, അത് കഴിഞ്ഞിട്ട് വേണമല്ലോ ഇതൊന്ന് പഠിക്കാൻ. പക്ഷേ ഇത് നമ്പർ 1 ആയി തീരട്ടെ. ജോലി ചെയ്യുന്നത് അതിനകത്തുനിന്ന് ശമ്പളം മേടിച്ച് ഉപജീവനത്തിന് വേണ്ടി ചെയ്യുക, പക്ഷെ നമ്മുടെ മെയിൻ ലക്ഷ്യം ഇതാണ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ അതിനായിട്ട് നിങ്ങളെ എൻകറേജ് ചെയ്യാം. മടങ്ങി നമ്മുടെ 1 ജോൺ 1 വന്നാട്ടെ. ജോൺ 1 ആൻഡ് വേഴ്സ് 2 നമ്മൾ കാണുന്നത്, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. അത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ജോൺ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇൻട്രൊഡ്യൂസിങ് ദ ലോഗോസ്, ആ ദൈവത്തിൻ്റെ വചനത്തെ. പക്ഷെ അവിടെ ഒരു പ്രയോഗം നിങ്ങൾ കണ്ടോ, വചനത്തെ എങ്ങനെയാണ് വിളിക്കുന്നത്? 2-ാമത്തെ വാക്യത്തിൽ അവൻ. ആ വാക്ക് ശരിക്കും ആ മൂലഭാഷയുടെ അർത്ഥം നമ്മൾ ഉൾക്കൊണ്ടാൽ, ദിസ് ഇസ് ദ വൺ, ഇറ്റേണലി എക്സിസ്റ്റന്റ് ആയ പിതാവാം ദൈവത്തോട് കൂട്ടായ്മയിലായിരിക്കുന്ന അവൻ, ദിസ് വൺ, ആ ആശയമാണ് ആ അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. 3-ാമത്തെ വാക്യം, The Logos is the creator. നമ്മൾ അതിന്റെ രണ്ടാം വാക്യം ഞാൻ ആദ്യത്തെ വാക്യത്തിൽ ഒന്ന് ഉപയോഗിച്ചിരുന്നു. എന്നാൽ മൂന്നാം വാക്യം, സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യേശു കർത്താവാണ് സകലത്തെയും സൃഷ്ടിച്ചത്. നമ്മൾ ഈ ഇരിക്കുന്നവരെല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. ബൈബിള് വളരെ ശക്തിയോടെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിന്റെ പത്താം വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പത്താം വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം, ലോകം അവൻ മുഖാന്തരം ഉളവായി. ഇതുപോലെ തന്നെ എബ്രായ ലേഖനം ഒന്നാം അധ്യായത്തിലേക്ക് വരിക. എബ്രായ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വചനം, അതിൻ്റെ രണ്ടാം ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ അവിടെ നമുക്ക് ഇത് കാണുവാൻ കഴിയും. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു. മൂന്നാമത്തെ ഭാഗം, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. റിപ്പീറ്റഡ് ആയിട്ട് ബൈബിൾ പറയുന്നത് ജീസസ് ഈസ് ദ ക്രിയേറ്റർ. പഴയ നിയമത്തിൽ ഒരുപാട് ഉദ്ധരണികളുണ്ട്. അവിടെയെല്ലാം ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള വാക്യങ്ങളുണ്ട്. അതും ഇതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ വാട്ട് ഇസ് ഇറ്റ് ഷോ? യേശുവിന്റെ ദൈവത്വം. ഇഷ്ടംപോലെ വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് കാണുവാൻ കഴിയും. ദാറ്റ് ഗോഡ് ഈസ് ദ ക്രിയേറ്റർ. അതെ, ഒരു 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 മിസ്അണ്ടർസ്റ്റാൻഡിംഗും ഇല്ല. യെസ്, ഗോഡ് ഈസ് ദ ക്രിയേറ്റർ. പുതിയ നിയമത്തിൽ പറയുന്നത് ജീസസ് ഈസ് ദ ക്രിയേറ്റർ, ബിക്കോസ് ജീസസ് ഈസ് ഗോഡ്. ആമേൻ. നാലാമത്തെ വാക്യവും അഞ്ചാമത്തെ വാക്യവും നമ്മൾ ഇച്ചതൊന്ന് അഡ്വാൻസ് ചെയ്യാം. വി ഹാവ് വെരി ലിറ്റിൽ ടൈം. എന്താ നാലാമത്തെ വാക്യം? എഗെയിൻ ജീസസിന്റെ, ലോഗോസിന്റെ സെൽഫ് എക്സിസ്റ്റൻസ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചം ആയിരുന്നു. അവനിൽ സോയെ, ജീവൻ, നിത്യജീവൻ, അബണ്ടന്റ് ലൈഫ്. അവനിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഉളവായതെല്ലാം ജീവൻ ദൈവത്തിൽ നിന്ന് കിട്ടിയതാ. അവൻ അങ്ങനെയല്ല, അവനാണ് ജീവന്റെ ഉറവ. അതൊക്കെ ഡിവിനിറ്റിയെ സൂചിപ്പിക്കുന്ന പ്രധാന ലാംഗ്വേജുകളാണ്. ഹി ഈസ് ദ സോഴ്സ് ഓഫ് ലൈഫ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്. ഈ ലൈഫ്, ലൈഫ്, ലൈറ്റ് എന്നീ പ്രയോഗങ്ങളൊക്കെ ജോൺസ് ഗോസ്, അതുപോലെ ലൈറ്റ്, ഡാർക്ക്നെസ്, ഇതെല്ലാം ജോൺസ് ഗോസ്പലിലെ പ്രയോഗങ്ങളാണ്. അഞ്ചാം വാക്യം, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഈ ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ഇരുളിൽ അത് പ്രകാശിച്ചു. ജീസസിന്റെ ഇൻകാർണേഷനിൽ ടോട്ടൽ ഡാർക്ക്നെസ് ആണ്, അതിൽ പ്രകാശിച്ചതാണ് ഈ അബണ്ടന്റ് ലൈഫ്, ദി എവർലാസ്റ്റിംഗ് ലൈഫ്. എന്നിട്ട് ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല, ഇരുളിനൊക്കത്തില്ല, ഇരുളിനൊക്കത്തില്ല. ഇറ്റ് ഇസ് ഗോഡ്സ് ലൈറ്റ്, ഗോഡ്സ് ലൈഫ്. ഇതെല്ലാം ഡിവിനിറ്റിയെ സൂചിപ്പിക്കുന്ന ലാംഗ്വേജുകളാണ്. എന്നിട്ട് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചാണ്, 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ വചനം ലോകത്തിലേക്ക് വരുവാൻ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ. എന്നിട്ട് 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ വചനത്തിന്റെ വെളിപ്പാട്, ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ, ഇൻകാർണേഷൻ കഴിഞ്ഞപ്പോൾ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിയാക്ഷൻസ് ടു ദ വേൾഡ്. എന്താ നെഗറ്റീവ്? അവൻ ലോകത്തിൽ വന്നു, ലോകം അവനെ അറിഞ്ഞില്ല, സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. എന്താ പോസിറ്റീവ് ആയിട്ടുള്ളത്? അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതാണ് ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. അത് നമ്മുടെ പ്രധാന വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുക. 14-ാം വാക്യം, അത് നമുക്ക് വേഗത്തിൽ കടക്കാൻ കഴിയാത്ത വാക്യമാണ്. ഈ 1-ാം വാക്യം മുതൽ പറഞ്ഞു വന്ന 14-ാം വാക്യത്തിൽ ഒരു ഭയങ്കര ക്ലൈമാക്സ് ആണ്. 14 മുതൽ 18 വരെയുള്ള വാക്യമാണ് ഈ ഇൻട്രൊഡക്ഷനിലെ യേശുക്രിസ്തുവിന്റെ ജഡ അവതാരത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങൾ. നിത്യനായ ദൈവം മനുഷ്യവേഷത്തിൽ ഇറങ്ങി വന്നു. ഇറ്റ് ബ്ലോസ് മൈ മൈൻഡ്. ഞാനും ഡോക്ടർ ജോർജിയും കൂടെ ഇന്നിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു. ആ പ്രിയ സഹോദരനെ നന്നായിട്ട് ദൈവജനം അറിയാമെന്ന ഒരാളാണ്. അദ്ദേഹം പറയായിരുന്നു അബൌട്ട് ദി മിൽക്കി വേ ആൻഡ് ദ ഗാലക്സീസ്, ഇതെല്ലാം കൂടെ അദ്ദേഹം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിലൊരു വീഡിയോ ഉണ്ട്, എനിക്ക് വാസ്തവത്തിൽ അത് കാണണമെന്നുണ്ട്. ഈ ഭയങ്കരമായ ഈ വലിയ യൂണിവേഴ്സ് ആൻഡ് ഓൾ ദി സ്റ്റാർസ്, തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് സ്റ്റാർസ്, ഈ വലിയ മഹാദൈവം became a human. Yandira, enne ningal en thedi. It blows my mind. Sherikku nammal adu chindichal or aayisa mulan aaradhicha thirumo. Idukonda ente priyappettavare, njan kribayal rakshikkappetta aalana, kribayal maatram. Ente ee vajana srushana pravarthi idondonnilla. പക്ഷെ എന്തിനാണ് ഞാൻ എല്ലായിടത്തും പോയി ഇതെല്ലാം പറയുന്നത്? ദിസ് ഇസ് മൈ വേ ഓഫ് സെയിങ് താങ്ക് യു ലോർഡ്, ഐ വർഷിപ്പ് യു. ഈ മഹാദൈവം കാലത്തിന്റെ സമ്പൂർണതയിൽ ജടയവതാരം ചെയ്തു. ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്, ഹി ടുക്ക് ഓൺ ഹ്യൂമൻ നേച്ചർ. ഫ്ലഷ് എന്നുള്ളതാണ് ഹ്യൂമൻ നേച്ചർ. അപ്പൊ അവിടെ ഒരുപാട് ഉപദേശ പശുകളൊക്കെ ഉണ്ട്. പകുതി ദൈവം പകുതി മനുഷ്യൻ, നോ, 100% ദൈവം 100% മനുഷ്യൻ. ഒരു പേഴ്സണിൽ ടു നേച്ചേഴ്സ്, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. പ്രൈസ് ദ ലോർഡ്. ആ വാക്യം പ്രിയ സഹോദരൻ ഒന്ന് വായിച്ചാട്ടെ.
വചനം ജഡമായി തീർന്നു,
വചനം ജഡമായി തീർന്നു,
കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു.
ജോൺ പറയാ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നമ്മുടെ ഇടയിൽ പാർത്തു. ഹി ഡ്വെൽറ്റ് അമംഗ് അസ്. ശരിക്കും എന്റെ മൂലഭാഷയിൽ ഹി ടാബർനാക്കിൾഡ് അമംഗ് അസ്, അവൻ കൂടാരമടിച്ച് നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞ ഇതൊക്കെ ദുരുപദേശർക്കെതിരെയുള്ള ഖണ്ഡനം കൂടിയാണ്. ആ കാലഘട്ടത്തിൽ സജീവമായി ഉണ്ടായിരുന്ന ഒരു ദുരുപദേശമാണ്. ദൈവത്തിന് അങ്ങനൊന്നും മനുഷ്യവേഷത്തിലൊന്നും വരാൻ ഒക്കത്തില്ല. ദ ബോഡി ഈസ് മാറ്റർ, മാറ്റർ ഈസ് ഈവിൾ, ഹൗ ക്യാൻ എ ഹോളി ഗോഡ് കം ഇൻ ദ ബോഡി? നോ നോ നോ, അങ്ങനൊന്നും സാധിക്കത്തില്ല. അവർക്കൊക്കെ ഖണ്ഡനമാണ്. ദൈവം മനുഷ്യവേഷത്തിൽ വന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി. എന്തുവാ ദൈവം മക്കളെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യരുടെ കൂടെ ഹി പിച്ച്ഡ് ഹിസ് ടെന്റ് അമംഗ് ദിസ് ഹ്യൂമൻ ബീയിങ്സ്. സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ ഷെഖൈന വന്നു. അതിവിശുദ്ധ സ്ഥലത്ത് ശലോമോന്റെ ദേവാലയത്തിൽ ദൈവത്തിന്റെ ഷെഖൈന വന്നു. പുതിയ നിയമം വന്നപ്പോൾ ജോൺ പറയുക, ദിസ് ഗോഡ് കെയിം ഇൻ ഹ്യൂമൻ ഫ്ലഷ്, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയാ. യഹൂദൻ എന്തുവായി ചെയ്തത്? ആരോടാ അവരിത് ചെയ്തത്? സ്തോത്രം. ഇന്ന് പലരും ചെയ്യുന്നത് എന്താണ്? യേശുവിന്റെ വെളിപ്പാട് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കട്ടെ. കേവലം ഒരു മത നേതാവിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്, ഒരു ഡിനോമിനേഷന്റെ നേതാവല്ല, മഹാദൈവം. കോ ഇറ്റേണൽ, കോ ഈക്വൽ വിത്ത് ദ ഫാദർ, ഹി കെയിം ഡൗൺ, എന്നെ അന്വേഷിച്ചു വന്നു. സ്തോത്രം. രക്ഷിക്കപ്പെടുവാൻ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, കർത്താവായ യേശുവിനെ ഹൃദയം പൂർണ്ണമായി കൊടുത്തിട്ടില്ലെങ്കിൽ, ഒരു മതത്തിൽ ചേരുന്ന കാര്യമോ ഒരു പള്ളിയിൽ ചേരുന്ന കാര്യമോ അല്ല ഇവിടെ പറയുന്നത്. താങ്കൾക്ക് വേണ്ടി താങ്കളെ അന്വേഷിച്ചിറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. ആ വെളിപ്പാടാണ് ഇന്ന് രാത്രി നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഉടക്കി നിൽക്കരുത്, മടുത്ത് നിൽക്കരുത്, നിങ്ങളെ തേടിയാണ് യേശു വന്നത്. ഓ, അത് റോമാക്കാരല്ലേ ക്രൂശിച്ചത്, യഹൂദനല്ലേ അങ്ങനെ ചെയ്തത്? നോ 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 നോ, യേശു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നതിന്റെ പിൻപിൽ നമുക്കും കൈയുണ്ട്. നമ്മുടെ പാപത്തിനും പരിഹാരമായിട്ടല്ലേ അവൻ കയറിയത്? സ്തോത്രം. ഈ ജഡ അവതാരം റിയലായിരുന്നു, റിയലായിരുന്നു. പലരും അതിനെ നിഷേധിച്ചു. ജോൺ എപ്പിസ്റ്റൽ എഴുതുമ്പോൾ ശക്തമായ താക്കീത് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. മനോഹരമായ ഇത് തന്നെ ജോൺ ലേഖനത്തിൽ നിങ്ങൾ നോക്കിയ ഒന്ന് യോഹന്നാന്റെ ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായം, ഒന്നാമത്തെ അധ്യായം അതിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഇതേ പ്രയോഗം കേട്ടോ. ആദിയിലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്ത കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും. അപ്പൊ കാണുന്നതും നോക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഞങ്ങൾ വെറുതെ ഒരു ഗ്ലാൻസ് അങ്ങോട്ട് ജസ്റ്റ് അങ്ങ് കണ്ടുപോകല്ല, നോക്കി, തുറിച്ചു നോക്കി. ഹ്യൂമാനിറ്റിയിൽ വീൽഡ് ആയിരുന്നു ആ തേജസ്, പക്ഷെ ഞങ്ങൾ അത് കണ്ടു. ഇന്നും ഒരാളെ തുറിച്ചു നോക്കുവാൻ, ശ്രദ്ധിച്ചു നോക്കാൻ തയ്യാറായാൽ യു വിൽ സീ ദ ഗ്ലോറി, യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹു ജീസസ് ഈസ്. ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം, അവനിൽ ജീവൻ, ജീവന്റെ വചനം. കണ്ടോ കണക്ഷൻ? ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. യോഹന്നാൻ 1:4 വിടരുത് നമ്മളെ മൈൻഡിൽ നിന്ന്. ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോടറിയിക്കുന്നു. ഊഹാപോഹമല്ല, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ തൊട്ടു. ഹ്യൂമാനിറ്റി വാസ് റിയൽ. നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഗോഡ് കെയിം ഡൗൺ, ടുക്ക് ഓൺ ഹ്യൂമൻ നേച്ചർ. യെസ് ബ്രദർ, യു ബെറ്റർ ബിലീവ് ദ വേർഡ്. കൂടെ നടന്ന ജോൺ പറയാ, വി ടച്ച്ഡ് ഹിം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എബ്രായ ലേഖനൻ 2:14-17 ഈ വാക്യങ്ങളിലൊക്കെ ഈ ഹ്യൂമാനിറ്റിയുടെ പിന്നിലുള്ള റീസൺ എന്താണെന്ന് എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഉണ്ട്. ഞാൻ ഈ ഇൻകാർണേഷന്റെ കാര്യം, നമ്മളിവിടെ തന്നെയാണ് നിൽക്കുന്നത്. പോൾ എഴുതിയ ഒരു വെളിപ്പാട് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനകത്ത് ജീസസിന്റെ ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും ഒരുപോലെ. കാർമൻ ക്രിസ്റ്റി എന്നറിയപ്പെടുന്ന ചില ആളുകൾ വിശ്വസിക്കുന്നത് പ്രോബബ്ലി ഇത് ആ കാലഘട്ടത്തിലെ ഒരു ഗീതമാകാൻ പോലും സാധ്യതയുണ്ടെന്ന ഒരു ഹിം. അതുകൊണ്ടാണ് ചില ട്രാൻസ്ലേഷനിലൊക്കെ ആ നിലയിൽ അത് എഴുതിയിരിക്കുന്നത്. ഹോളി സ്ക്രിപ്ചേഴ്സിന്റെ ഭാഗമായി തീർന്ന ഈ മനോഹരമായ വെളിപ്പാട്. പക്ഷേ പോൾ ഇത് എഴുതുമ്പോഴേ ക്രിസ്റ്റോളജി എഴുതുകയാണ്. പക്ഷെ ഇത് എഴുതിയതിൻ്റെ പിൻപിലുള്ള ഉദ്ദേശം എത്തിക്കലാണ്. ദൈവസഭയ്ക്കകത്ത് താഴ്മ വേണം എന്നുള്ളത് സൂചിപ്പിക്കാൻ എഴുതിയ കൂട്ടത്തിൽ ഹി റോട്ട് സംതിങ് അമേസിങ്. ഫിലിപ്പ് ലേഖനൻ 2:5 ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും. അപ്പൊ അതാണ് വിഷയം. ആ ഭാവം പറയാൻ വേണ്ടി പറഞ്ഞ കൂട്ടത്തിൽ, ബൈ ദ വേ മനസ്സിലാക്കണേ, ഈ ഭാവമാണ് നമ്മുടെ രക്ഷിക്കപ്പെട്ട ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാകേണ്ടത്. ആ വിഷയം ഫിലിപ്പ് സഭയ്ക്ക് എഴുതാൻ വേണ്ടി, കാരണം ഫിലിപ്പിയിൽ എനിക്ക് തന്നെ ഒരല്പം കിറുകിറുപ്പൊക്കെ. ആ സ്തോത്രം. അപ്പൊ നമ്മുടെ ഭാവം എങ്ങനെയായിരിക്കണം? അത് ക്രിസ്തുവിലുള്ള ഭാവം. അതെന്താ? 6 ശ്രദ്ധിക്കണം, ധൃതി വായിക്കരുത്. അവൻ, അതായത് യേശു ക്രിസ്തു, ദൈവരൂപത്തിലിരിക്കെ, ദൈവരൂപം, ഇൻ ദ ഫോം ഓഫ് ഗോഡ്. ഫോം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പം അതുപോലെ എന്നറിയും. അത് ശരിക്ക് പഠിക്കണം. ഫോം ഓഫ് ഗോഡ് പഠിച്ചാൽ ഇൻവേർഡ്ലി ഹി വാസ് ഗോഡ്. ആ അകത്തേതാണ് പുറത്ത് മാനിഫെസ്റ്റ് ചെയ്തത്. ആ അർത്ഥം വരുന്ന ഇൻവേർഡ്ലി He is God in the form of God. Thought it not a robbery to be equal.
equal with God. താഴ്മയാണ് വിഷയം. ആദ്യം പറയുന്നത് യേശുവിന്റെ ദൈവത്വം, equal with God.
അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം. ദൈവത്തോടൊപ്പം സമനാണെന്നാണോ എഴുതിയിരിക്കുന്നേ? ആണോ സഹോദരങ്ങളെ? യു ബെറ്റർ ബിലീവ് ഇറ്റ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. ദൈവം മനുഷ്യവേഷത്തിൽ വന്നപ്പോൾ ദാസരൂപമെടുത്തു. ഈ ഹ്യൂമിലിറ്റിയാണ് ദൈവസഭയ്ക്കകത്ത് ഉണ്ടാകേണ്ടതെന്ന് പറയാൻ വേണ്ടിയാണ് ഈ ക്രിസ്റ്റോളജി പറയുന്നത്. ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. ഈ താഴ്മയാണ് നമ്മളിൽ വേണ്ടത്. ഗോഡ് എവിടാ? സെർവന്റായി. പിന്നെന്താ? ഹി കേം മാൻ സെർവന്റ്. ക്രൂശിലെ മരണത്തോളം പറഞ്ഞ ക്രിമിനലിനെ പോലെ. അതാ ഹ്യൂമിലിറ്റി. ആരാ ഇത്? ഹി ഈസ് ഗോഡ്, ഈക്വൽ വിത്ത് ദ ഫാദർ. പ്രൈസ് ദ ലോർഡ്. അവിടുത്തെ ക്രിസ്റ്റോളജി നിങ്ങൾ കണ്ടോ? ഡിവിനിറ്റി, ഹ്യൂമാനിറ്റി. പിന്നെ എല്ലാവർക്കും തന്നെത്താൻ ഒഴിച്ചെന്ന് പറഞ്ഞത് എങ്ങനാ? യോ, അപ്പൊ പിന്നെ ദൈവം അല്ലായിരുന്നോ? നോ, ദൈവത്തിന് ദൈവമല്ലാതിരിക്കാൻ ഒക്കത്തില്ല. തന്നെത്താൻ ഒഴിച്ചു ദാസനായെന്ന് പറയുമ്പോൾ ദൈവത്തെ അല്ല ഒഴിച്ചെന്നല്ല, ദൈവിക പ്രിവിലേജുകൾ വോളണ്ടറിയായി ഉപയോഗിച്ചില്ല. ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുമ്പോഴും ഹീസ് 100% ഗോഡ്. ദൈവത്തിനെങ്ങനെ ദൈവം അല്ലാതിരിക്കാൻ നോക്കുന്നേ? ഞാനേ ഒരു ചെറിയ കഥ പറയാം. ചിലപ്പം കഥകളല്ലേ, കഥകളെ കൊണ്ടൊന്നും വാസ്തവത്തിൽ നമുക്ക് ദൈവികാര്യമൊന്നും പറയാൻ ഒക്കത്തില്ലെങ്കിലും ഈ തന്നെ താൻ ഒഴിച്ചു 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 എന്നൊക്കെ പറയുമ്പോൾ ഈ സാധാരണ ലളിത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു രാജാവ്, ഭയങ്കര രാജാവ്. ഈ രാജാവ് ഒരിക്കലിങ്ങനെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സും പടാളക്കാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നാടൊക്കെ ഒന്ന് ചുറ്റി കാണാൻ എന്നിറങ്ങി. അയാളിങ്ങനെ ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്തപ്പോൾ കുറേ ഭിക്ഷക്കാർ നിന്ന് ഭിക്ഷയാചിക്കുന്ന കഴിഞ്ഞ് ഭയങ്കര വേദനയായിപ്പോയി. അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു സംഗതി ഈ നാട്ടിലുണ്ടെന്ന്. നേരിട്ട് കണ്ടു. കൊട്ടാരത്തിൽ മടങ്ങിപ്പോയി. അദ്ദേഹത്തിന് അങ്ങ് ഭയങ്കര വിഷമം. അയ്യോ, നമ്മുടെ നാട്ടിൽ ഭിക്ഷക്കാരുണ്ട്, എന്തായിരിക്കും ഇവരുടെ ജീവിതം, എങ്ങനെയായിരിക്കും ഇവരെങ്ങനെ കഴിയുന്നേ, കഷ്ടമായത്. ദിവസങ്ങൾ അദ്ദേഹത്തിന് അങ്ങ് വേദനയായിപ്പോയി. അദ്ദേഹം ഡിസൈഡ് ചെയ്തു, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോയ, ഇപ്പം ആളിനെ വിട്ട് അന്വേഷിച്ചാലൊന്നും ശരിയാകത്തില്ല, ശരിക്കും ഇവരുടെ കൂടെ പോയി താമസിച്ചെങ്കിലേ ഇവരുടെ ജീവിത ശൈലിയൊക്കെ മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ഇപ്പൊ ഈ കൊട്ടാരത്ത് നീ വേഷം കൊണ്ട് പോകാൻ നോക്കും. തൻ്റെ ഔദ്യോഗിക വേഷമൊക്കെ മാറ്റിവെച്ച് ഒരു ഭിക്ഷക്കാരനെ പോലെ ഈ രാജാവ് ആ നിലയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് ഇവരിൽ ഒരാളായി പോയി താമസിച്ചു. ഉച്ചക്കത്തെ ഊണ് സമയത്ത് ശരിക്കും വിശപ്പിങ്ങോട്ട് വരുമ്പോൾ കൈയൊന്ന് കാക്കിയാൽ മതി രാജ്യത്തിലെ ഏറ്റവും നമ്പർ വൺ ഫുഡ് വരും. പക്ഷേ അയാൾ ഇവരുടെ കൂടെ ഇരുന്ന് കഴിക്കും, ഇവരുടെ വിശപ്പ് ഞാൻ മനസ്സിലാക്കും, അവരെന്താ കഴിക്കുന്നത് കഴിക്കും. എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി പ്രോബ്ലം വന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ജസ്റ്റ് ഒന്ന് വെല്ലനക്കിയാൽ മതി, പട്ടാളക്കാരിൽ പാഞ്ഞെത്തത്തില്ലേ? ഞാൻ അവരുടെ ലൈഫ് ഒന്ന് കാണാം. ഹീസ് കിങ്, അദ്ദേഹം രാജാവാണ്. പക്ഷെ അദ്ദേഹം ഇപ്പൊ ഇറങ്ങി വന്നിരിക്കുന്ന എവിടെയാ? അവരുടെ കൂടെ താമസിക്കുക. അദ്ദേഹത്തിന് വേണേ അന്നേരം തിരിച്ചു പോലെ, അത് ഈ ഇതൊരു കഥയാണ്, ഞാൻ ആ നിലയിലാണ് പറയുന്നത്. അതിന്റെ എല്ലാ ആപ്ലിക്കേഷനും നടത്തുക വരുത്, ഒഴിച്ചു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. ജീസസ് ഈസ് ഗോഡ് ബ്രദർ. ജീസസ് ഗോഡ് അല്ലാതെ ഒരിക്കലും ഇരുന്നിട്ടില്ല. ഹീ ഈസ് ഗോഡ്, ഹീ ഈസ് ഓൾവേസ് ഗോഡ്. താണ ഭൂമിയിൽ വന്ന് ദൈവിക പ്രിവിലേജുകൾ ബോധപൂർവം ഉപയോഗിച്ചില്ല, അത് വോളണ്ടറി ആയിട്ടാണ്. പ്രൈസ് ദ ലോർഡ്. തന്നെത്താൻ ഒഴിച്ചു, ദാസനായി മനുഷ്യവേഷത്തിൽ ഈ ഭൂമിയിൽ വന്നു, വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മൾ 14 വാക്യത്തിലാണ് നിൽക്കുന്നത്. എനിക്കതൊന്ന് ടൈമായി, കുറെ സഹോദരങ്ങളൊക്കെ പോകുന്നൊക്കെ കണ്ടു, ചിലപ്പോൾ വാഹനമൊക്കെ അവർക്ക് പിടിക്കാൻ കാണും. വി വിൽ ക്ലോസ് ഹിയർ. നമുക്ക് ആ ജോൺ 1:14 ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിക്കാം. എത്ര വലിയ, നിങ്ങൾ ഇതൊന്ന് ദയവായി ഇന്ന് ചിലപ്പോൾ വീട്ടിൽ ചെന്നാൽ നിങ്ങൾ സാധിക്കത്തില്ലായിരിക്കാം പ്രായോഗികമായിട്ട്, പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ ഉറക്കത്തിലും ഊണിലും നിങ്ങളുടെ ജോലി സ്ഥലത്തിലും, വാട്ട് എ മൈറ്റി മിറക്കൾ! ഗോഡ് കെയിം ഡൗൺ, ഹി ടുക്ക് ഓൺ ഹ്യൂമൻ നേച്ചർ. എന്തിന്? വോളണ്ടറി ആയിട്ടാണ്, തന്നെത്താൻ ഒഴിച്ച് ഈ ദാസനായി അവിടം തന്നെ വരികയാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ഹിസ് വോളണ്ടറിലി കമ്മിങ് ഡൗൺ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ് കണ്ടു. ജോൺ എങ്ങനെയാ ജോണെ കണ്ടേ? ജോണെ, ജോൺ നോക്കുമ്പോൾ മാക്സിമം ഒരു യഹൂദ റബ്ബി പോലെ നിൽക്കുകയല്ലേ. ജോണെ എങ്ങനെയാ ജോൺ കണ്ടത്? ഞങ്ങൾ കണ്ടെന്നു, ഞങ്ങൾ നോക്കി ഈ ഹ്യൂമാനിറ്റിയുടെ അകത്തെ തേജസ്, ഏകജാതനായവൻ്റെ തേജസ്. ഓ, അതൊരു വലിയ പ്രോബ്ലമാണ്, പറഞ്ഞില്ലല്ലോ. ഏകജാതൻ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഉള്ളി ബിഗോട്ടൺ എന്നാ ചില തർജ്ജിമ, ഉള്ളി ബിഗോട്ടൺ. അപ്പൊ കണ്ട 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 ബിഗോട്ടൺ. ഓ, അങ്ങനെ അങ്ങ് നിൽക്കിയ ആളുകൾ. ഇംഗ്ലീഷിൽ ചില തർജ്ജിമകൾ ബിഗോട്ടൺ, ബിഗറ്റിംഗ് എന്നുള്ള വാക്ക്, അത് കേവലം ഹ്യൂമൻ ടെർമിനോളജിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാ. മോനോഗനേസ് എന്ന പ്രയോഗമാ. അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ജീസസ് ഈസ് യുണീക്ക് എന്ന അർത്ഥം. ഇനി കുറച്ചുകൂടെ പറഞ്ഞാൽ 18 വാക്യം നോക്കിയേ. ദൈവത്തെ ആരും ഒരുനാളും കണ്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ, അവിടെ ഏകജാതൻ മോനോഗനേസ്, ഏകജാതനായ പുത്രനെന്നാ നമ്മുടെ തർജ്ജിമയിൽ. മനോഹരമായ തർജ്ജിമ ഞാൻ കാണിക്കാം, ഏകജാതനായ ദൈവമെന്ന് എഴുതിയിട്ടുണ്ട്. മോനോഗനേസ് തിയോസ്. അപ്പം മോനോഗനേസ് അല്ലേ ഏകജാതൻ എന്നുള്ളത്? അത് ഞാൻ പറഞ്ഞല്ലേ, ഈ ചേൽ ഈ വളഞ്ഞു പോയാൽ വലിയ പാടാ. ഏത് കുത്തിനും കോമയ്ക്കും എന്ത് ചെയ്യണം? നമുക്കൊരു ആർഗ്യുമെന്റാ, അതെന്താ മനസ്സിരിക്കുന്നത്? എവിടെങ്കിലും യേശു ദൈവം അല്ലാതെ നമുക്ക് തെളിയിക്കാൻ നോക്കുക ഒക്കത്തില്ല സഹോദര. യു ജസ്റ്റ് കാണ്ട്. ഇറ്റ്സ് ദാറ്റ് പ്ലെയിൻ ദാറ്റ് ജീസസ് ഈസ് ഗോഡ്. ആമേനേലും പ്രതീക്ഷിച്ചു. ഓക്കെ, ഞാൻ നിർത്താം, ഞാൻ നിർത്താം. മേ ബി ടുമോറോ ചില ഇങ്ങനെ ചിലക്കൊണ്ട് മോനോഗനേജിന് ഫസ്റ്റ് ബോൺ എന്ന് പറഞ്ഞില്ലേ. ഇതെല്ലാം ഉണ്ടല്ലോ, ഈ വെറുതെ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ അതിനകത്തൊന്നും അങ്ങനെ ഞാൻ ടൈം ഡിവോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ജോൺസ് ഗോസ്പെലിന് ഒത്തിരി കാര്യം കിടക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ, അത് നമുക്ക് എത്തിച്ചേരാനൊക്കത്തില്ല. ഇതെല്ലാം ഞാൻ കർത്താവിൻ്റെ കൃപയാൽ ഈ മോനോഗനേസും ഫസ്റ്റ് ബോണും, ഫസ്റ്റ് ബോൺ എന്നല്ലാതെ ഫസ്റ്റ് ക്രിയേഷൻ എന്നല്ല, അല്ല ഇതൊന്നും വാലിഡ് കാര്യങ്ങളല്ല. ഇത് വെറുതെ മനുഷ്യരെ ഭ്രമിപ്പിക്കാൻ വേണ്ടി കുറെ പുള്ളികൾ ഇങ്ങനെ ഈ അരിയൂസിന്റെ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. കൃപയിൽ നിൽക്ക്, വചനം പഠിക്ക്, പരിശുദ്ധാത്മാ വെളിപ്പെടുത്തി തരും. അടിസ്ഥാനത്തിന്മേൽ വീട് പണിയ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവിനായി കർത്താവ് നമ്മളെ പിന്നെയും ഒരുക്കട്ടെ. കണ്ണുകൾ ദൈവസന്നിലടയ്ക്കാം. കർത്താവിൻ്റെ ദാസന്മാർ മുന്നോട്ട് കടന്നു വന്ന് നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കുന്നതാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. വായ തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. പാപികളായിരുന്ന നമുക്ക് വേണ്ടി ഒരുക്കിയ ഈ വലിയ, ഇത്ര വലിയ രക്ഷ, അതോർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. കൃപയാൽ രക്ഷിക്കപ്പെട്ട നമ്മൾ, കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. നമുക്കൊരു പൊങ്ങച്ചവും പറയാനില്ല. പാപികളായിരുന്നു നമ്മൾ, നമ്മളെ കർത്താവ് രക്ഷപ്പെടുത്തി. പക്ഷേ കർത്താവ് അതിനെ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിൽ ഇറങ്ങി വന്നു. സ്തോത്രം ചെയ്യുക.
രാത്രിയിലും ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ വചനം ആഴമായി നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പരിമിതികൾ വളരെയുണ്ട്. വർക്കിംഗ് ഡേയ്സ് ആണ്. 10 മണിക്ക് തന്നെ യോഗ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഇനി പാട്ടുപാടുകയോ ആരാധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ഇന്ന് കേട്ടതായ വചനം ഒരു ത്രില്ലായി നമ്മുടെ മനസ്സിൽ നിൽക്കണം. സ്തോത്രം. അത് തന്നെ മതി ധാരാളം ആരാധനയ്ക്ക് കാരണമായി. കർത്താവ് നമ്മളെ രക്ഷിച്ചതോർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫി എം ഫിലിപ്പ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. സ്തോത്രം.
കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ, അടിയങ്ങൾ കടന്നു വന്നതായ സമയം മുതൽ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങൾക്കിടയാക്കിയതിനായി സ്തോത്രം. ഞങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. IPC എബനേസർ ചർച്ച് ഒരുക്കിയിരിക്കുന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 2-ാമത്തെ രാത്രിയിലേക്ക് ഹല്ലേലൂയ ഞങ്ങളെ കൊണ്ടുവന്ന സ്നേഹത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബി അയിരൂരിൽ കൂടെ കർത്താവേ, ഇന്ന് രാത്രി കാലം ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ കുറിച്ച് കർത്താവേ ഹല്ലേലൂയ തൻ്റെ ദാസനിൽ കൂടെ കേൾക്കുവാനിടയായി. യേശു ക്രിസ്തു മഹാദൈവമാണെന്ന് ഞങ്ങളെ കർത്താവേ ഹല്ലേലൂയ കേൾപ്പിച്ചതിനായി സ്തോത്രം. നഷ്ടപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി യാഗമായി തീർന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ രാത്രി കർത്താവിന്റെ ദാസൻ സവിസ്തരം സംസാരിപ്പാനിടയായി. ദൈവമേ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പിതാവും പുത്രനുമായിട്ടുള്ള ഇന്റിമസി, ഫെലോഷിപ്പ് തന്റെ ദാസിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. കർത്താവിന്റെ കരത്തിൽ ഞങ്ങളെ മുറ്റുമായിട്ട് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഒരിക്കൽ കൂടെ ദൈവകരത്തിൽ ഏൽപ്പിക്കും. സംസാരിപ്പാൻ തക്കോണം. പുരുത്തിനെ കർത്താവ് അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ ഞങ്ങളോടുകൂടെ ഇരിക്കണമേപ്പാ. തുടർന്നുള്ള ദിവസങ്ങളിലും കർത്താവേ ഹല്ലേലൂയ ദൈവവചനത്തിൽ നിന്ന് ആധികാരികമായി സംസാരിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ ഹൃദയത്തിനെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഈ സഭയിൽ ശുശ്രൂഷകരായിരിക്കുന്ന പാസ്റ്റർ ജോർജ് മാത്യു, ജേക്കബ് ശാമുവേൽ, കർത്താവേ രണ്ട് ദൈവദാസന്മാരെയും ഞങ്ങൾ ദൈവകരത്തിലേൽപ്പിക്കും. ഇന്ന് രാത്രി കാലം കടന്നു വന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവവചനത്തിൽ ആഴമായി ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കരത്തിൽ വീണ്ടും ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവേ, ആർക്കും നിത്യത നഷ്ടപ്പെടുവാനിടയാകരുത്. എല്ലാവരും കർത്താവേ നിത്യതയിൽ എത്തിച്ചേരുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓടിയത് അധ്വാനിച്ചതും കർത്താവായി എന്ന് പറയുവാനിടയാകരുതേ. കർത്താവേ, വല്ലവിധേയും കർത്താവേ ഹല്ലേലൂയ സ്വർഗരാജ്യത്തിലെത്തുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ ഞങ്ങളെ ദൈവകരത്തിൽ ഒരിക്കൽ കൂടെ താഴ്ത്തിയേൽപ്പിക്കുന്നു. ഈ സഭയെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ അനുഗ്രഹിക്കപ്പെടുവാനിടയാകണമേ. കർത്താവേ, അനേകരെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കുവാൻ സഭയോട് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം. മാനവും മഹത്വവും അവിടുന്ന് എടുത്താട്ടെ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പടിഞ്ഞ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും സഹകരണവും നമ്മോടും
ഭൂലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ചിതറി പാർക്കുന്ന സകല വിശുദ്ധന്മാരോടും ഇന്നു മുതൽ എന്തേക്കും കർത്താവിന്റെ മടങ്ങി വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിനു മഹത്വം.
നാളെ രാത്രിയിലും ഈ ഹാളിൽ വെച്ച് കൃത്യം 8 മണിക്ക് തന്നെ ഈ പ്രഭാഷണ പരമ്പര തുടരുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെയും സ്നേഹിതരെയും ഒക്കെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഞങ്ങൾ ക്ഷണിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.
സുഖമോ അത് അറിവ് അത് കനിവ് സുഖമോ അത് വാനാദി വാനങ്ങളെ വാരുങ്ങൾ വാരുങ്ങൾ, പെണ്ണങ്ങി മേഘങ്ങളെ പാടുങ്ങൾ ഗീതങ്ങൾ. ഉയരും ഉമ്മയും കേശുദാ, എന്നുയരും ഉമ്മയും കേശുദാ.